സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:10-11 വാക്യങ്ങൾ.
നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നത് പോലെയും കേൾക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കേണ്ട പോലെയും കർത്താവേ, ഇവിടെ ഈ ശുശ്രൂഷ ആ നിലയിലായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഈ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ നാളുകൾക്ക് ശേഷം ആരോഗ്യത്തോടും യേശു ക്രിസ്തുവിലുള്ള അനുഗ്രഹപൂർത്തിയോടും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നതിനായിട്ട് സ്തോത്രം. ഏറിയ നാളുകളായിട്ട് ബുദ്ധിയിലും ചിന്താശേഷിയിലും ശരാശരിക്കാരേക്കാൾ താഴെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് വചന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ലളിതമായിട്ടാണ് ട്യൂണ്ടായിരിക്കുന്നത്. പുതിയ ചിന്തകൾ കേൾക്കാൻ ആശ വെക്കുന്നവർ ഇതിൻ്റെ പിന്നാലെ വരരുത്. നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിച്ചുണർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 2 Petros 1:10-11.
നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
അമ്മേ, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പും അതിനുശേഷം ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് മനസ്സിലാക്കത്തക്കോണം ഒരു വിളിയും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും, വീണ്ടും ജനിച്ചവർക്കും മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ മക്കളുടെ ഭാവി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി, മാനവരാശിയുടെ ഭാവി മുഴുവനും തൂങ്ങി നിൽക്കുന്ന ഒരു വിളിയാണ് നിൻ്റെ മുകളിലുള്ള ദൈവത്തിൻ്റെ വിളി. അതിനോട് നീ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ലോകത്തിൻ്റെ തന്നെ ഭാവി ഇരിക്കുന്നത് എന്ന് നിനക്ക് തിരിച്ചറിയുമ്പോഴാണ് നിൻ്റെ വിളിയെ നിനക്ക് വിലയേറിയതായിട്ട് കാണാൻ കഴിയുന്നത്. നിൻ്റെ വിളി ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നീ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിന്നിൽ തുടങ്ങി ചില നാളുകൾക്ക് ശേഷം നിന്നിലതങ്ങ് അവസാനിച്ചു പോവും. പക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിലെ പല കാര്യങ്ങളും നിർണയിക്കപ്പെട്ട് നിൽക്കുന്നത് നീ നിൻ്റെ വിളിയോട് പ്രതികരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തിരിച്ചറിയുമ്പോൾ നിൻ്റെ വിളിയെ നീ വേറൊരു ഡയമെൻഷനിൽ കാണാനും ആ വിളിയിലേക്ക് അർത്ഥവത്തായിട്ട് നിനക്ക് എഴുന്നേറ്റ് വരാനും കഴിയും. നിങ്ങൾക്കോരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ആ വിളി ഒരു വിശ്വാസിയായിരിക്കാനുള്ള വിളിയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജനിപ്പിക്കപ്പെട്ട ഇവിടെ വന്ന് ഈ സഭയ്ക്കകത്ത് നിങ്ങൾ അംഗമായത് ജനിപ്പിക്കപ്പെട്ടാ വന്ന്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ജനിപ്പിക്കപ്പെട്ട് വന്നതാ. നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്, കേരളക്കാരനായി തീർന്നത്, ജനിപ്പിക്കപ്പെട്ട കേരളക്കാരനായത്, ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു ജനനമാണ് നിന്റെ ഇന്ത്യൻ പൗരനാക്കിയത്. അങ്ങനെയൊന്നും നീ ജനിച്ചിട്ടില്ല എന്നൊരു മനുഷ്യന് പറയാൻ കഴിയത്തില്ല. കാരണം ആശുപത്രിയിൽ അതിൻ്റെ രേഖയുണ്ട്. നിൻ്റെ അപ്പനും അമ്മയ്ക്കും നിന്നെക്കുറിച്ച് അത് സംബന്ധിച്ചൊരു സാക്ഷ്യം പറയാനുണ്ട്. നിനക്ക് പറയാൻ കഴിയും, ഞാൻ ജനിച്ചു. അപ്പോൾ ഇന്ത്യക്കാരനായി ജനിച്ചു എന്ന യാഥാർത്ഥ്യമാണ് നിന്നെ ഇന്ത്യക്കാരനായിട്ട് നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. നാളെ ഒരുത്തം വന്ന് നീ പാകിസ്ഥാൻകാരനാണെന്ന് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നിനക്ക് ധൈര്യം കിട്ടിയത് നീ ഇവിടെ ജനിച്ചു എന്നൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയിൽ ഒരു മനുഷ്യൻ്റെ പ്രാഗൽഭ്യം എന്താ? ഞാനിവിടെ ജനിപ്പിക്കപ്പെട്ടു വന്നു എന്നുള്ള. എന്നെ സഹോദരന്മാരെ ഓടിച്ചിട്ട് പിടിച്ച് വിളിച്ച് അവരെന്നെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ, അല്ലെ ക്രിസ്മസ് പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ, അവരെൻ്റെ ചെവിയിൽ ഓതി തന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഇനി ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ പുരുഷന്റെ ഇഷ്ടത്താൽ ഞാനിവിടെ വന്നതല്ല, ഞാനിവിടെ ജനിപ്പിക്കപ്പെട്ടു വന്നതാ. പ്രൈസ് ദ ലോർഡ്. ഇത് നിന്റെ ജീവിതത്തിൽ താമസിച്ചായിരിക്കും അറിയുന്നത്. ഒരു മനുഷ്യനും വിശ്വാസിയായിട്ട് ജീവിച്ചു തുടങ്ങിയ ശേഷം പിന്നീട് വചനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ മകനായി തീരുകയല്ല, മകനായിട്ടാണ് ജനിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയല്ലേ നിങ്ങൾ ജനിച്ചത്? മകനായിട്ടാണോ നിങ്ങൾ ജനിച്ചത്, അതോ പിന്നീട് മകനായി തീർന്നതാണോ? അല്ല, നിങ്ങൾ ജനിച്ച ആ നിമിഷം തന്നെ എന്തായിട്ടാണ് ജനിച്ചത്? മകനായിട്ട്. ഒരൊട്ട വിശ്വാസിയും വിശ്വാസിയായിട്ട് ജനിച്ചിട്ടില്ല. ഈ വിശ്വാസി എന്നുള്ള പദം താഴ്ന്ന നിലവാരത്തിൽ ആരോ പ്രയോഗിച്ചൊരു പദമാണ്. നിങ്ങൾ ഇവിടെ വന്നത് വിശ്വാസിയായിട്ടല്ല, അല്ലെങ്കിൽ വിശ്വാസിയായി നിങ്ങൾ തുടങ്ങിയ ശേഷം പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മകനായി തീർന്നതല്ല. നിങ്ങൾ ജനിപ്പിക്കപ്പെട്ടത് മകനാണ്. മകനായിട്ടേ ജനിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കൊരു കുട്ടിയെ നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ജനിപ്പിക്കണമെങ്കിൽ അവനെ നിനക്കൊരു ഒരു ഒരു സെർവൻ്റായിട്ട് ജനിപ്പിക്കാൻ പറ്റത്തില്ല. എങ്ങനെയായിട്ട് ജനിപ്പിക്കാൻ പറ്റത്തുള്ളൂ? നിന്റെ മകനായിട്ടേ നിന്നെ അവനെ ജനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിളിയിലെ പ്രത്യേകത നിങ്ങൾ ഈ വിളി കയറി പിടിച്ചതല്ല, ജനിപ്പിക്കപ്പെട്ട ഇതിലേക്ക് നിന്നെ കൊണ്ടുവന്നതാണ്. ഈ കാര്യം നിന്റെ ഹൃദയത്തെ വളരെ ശക്തമായിട്ട് പിടിക്കണം. രണ്ട്, ആ വിളിയിൽ, ആ തെരഞ്ഞെടുപ്പിൽ നിനക്കൊരു വേലയുണ്ട്, നിനക്കൊരു പ്രവൃത്തിയുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. വേദപുസ്തകം ഒരിടത്തും പ്രസംഗിക്കാൻ കുറേ പേരും പ്രസംഗം കേൾക്കാൻ കുറേ പേരും എന്ന നിലയിൽ ഒരു സഭയിലും തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ഒരു സഭയും ഇന്ന് വരെ പ്രസംഗം കേൾക്കാൻ നിയോഗിക്കപ്പെട്ട കുറേ ആൾക്കാരാലും ഏറിയ വർഷം പ്രസംഗം കേൾക്കാൻ നിയമിക്കപ്പെട്ട ആൾക്കാരും കൂടുന്ന ഒരു സഭയല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് ഓരോരുത്തരും ജനിപ്പിക്കപ്പെട്ടതിലേക്ക് വന്നപ്പോൾ തന്നെ അവന് വേണ്ടി കർത്താവ് ഒരുക്കിയ അവൻ്റെ ഒരു വേല അവന് ഈ ഭൂമിയിൽ തകപ്പാനുണ്ട്. പ്രീസലോ, ആ വേല ഞാൻ 25 വർഷം ഈ സഭയിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കുന്നു എന്നതല്ല ആ വേല. അതിനപ്പുറത്ത് അവന് ഒരു വേലയുണ്ട്. അത് നീ ഉറപ്പാക്കണം. അത് നീ തിരിച്ചറിയണം. ഞാനിങ്ങനെയാണ് സാധാരണ ഇത് സംബന്ധിച്ച് പറയുന്നത്. സി, ദൈവമക്കൾക്ക് പ്രിവിലേജ് ഉണ്ട്, പക്ഷേ ദൈവമക്കൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാം എപ്പോഴും ഒരു ശിഷ്യത്വ സഭയിൽ സാധാരണഗതിയിൽ കൂടുതൽ പ്രസംഗിക്കുന്നത് അവരുടെ പ്രിവിലേജസാണ്, പക്ഷേ അവരുടെ റെസ്പോൺസിബിലിറ്റി കുറിച്ച് അവർ പലപ്പോഴും തിരിച്ചറിയാറില്ല. ഈ ഭൂമിയിൽ തൻ്റെ പ്രിവിലേജും തൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരുപോലെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മളവനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നു എന്നും അറിഞ്ഞാറ്, സകലതും പിതാവ് തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയപ്പോൾ അവൻ എന്നാ ചെയ്തേ? എഴുന്നേറ്റ് നിന്ന് ഇവിടെ പാടിയ പോലെ ഒരു പാട്ടങ്ങ് പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ചെയ്തേ? അല്ല, അവൻ അവൻ്റെ പ്രിവിലേജ് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവൻ്റെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞു. അവൻ എഴുന്നേറ്റു, അവൻ അരയിൽ ഒരു തോർത്ത് കെട്ടിയ ശേഷം അവൻ അവരുടെ നടുവിലേക്ക് പോയി അവരെ സെർവ് ചെയ്തു. നീ എത്രത്തോളം നിന്റെ പ്രിവിലേജ് തിരിച്ചറിയുന്നു അത്രത്തോളം നീ നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് തിരിച്ചറിയുന്നത്. ഞാൻ നിന്നോട് പറയട്ടെ, ഈ ലോകത്തിന് നിന്റെ ടൈറ്റിൽ അല്ല വേണ്ടത്, ഈ ലോകത്തിന് നിന്റെ ടെസ്റ്റിമണിയാണ് വേണ്ടത്. ഫാറോയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, മോശയ്ക്ക് ഒരു ടെസ്റ്റിമണി ഉണ്ടായിരുന്നു, നെബുക്കദ്നേസറിന് ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ദാനിയേലിന് ഒരു ടെസ്റ്റിമണി ഉണ്ടായിരുന്നു, ഹെരോദാവിന് ടൈറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ യേശു ക്രിസ്തുവിന് ഒരു ടെസ്റ്റിമണി ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ അടുത്തു നിന്ന് നോക്കുമ്പോൾ ഈ ദൈവദാസന്മാരൊക്കെ ജീവിച്ച സമയത്ത് വലിയ പേരുകളുടെ കീഴിൽ അവർ ജീവിച്ചേ. ഡൊമേഷ്യന്റെ പേരിന് കീഴിൽ ജീവിച്ച യോഹന്നാന് ഒരു പേരല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അവനൊരു ടെസ്റ്റിമണിയാണ് ഉണ്ടായിരുന്നത്. യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഒത്തിരി പേരുടെ പേര് പറഞ്ഞ ശേഷം, അവരുടെ ടൈറ്റിൽ പറഞ്ഞ് നിർത്തിയ ശേഷം പീലാത്തോസിനെ കുറിച്ചും ആ സമയത്തെ പ്രഭുക്കന്മാരെക്കുറിച്ചും ഇവിടെ പ്രഭുക്കന്മാരെക്കുറിച്ചും രാജാക്കന്മാരുടെയൊക്കെ പേര് പറഞ്ഞ ശേഷം അവസാനം എന്താ പറയുന്നത്? യോഹന്നാനോ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. ഒത്തിരി ടൈറ്റിലുകൾക്ക് നടുവിൽ യോഹന്നാൻ ഒരു ടെസ്റ്റിമണിയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിനക്ക് ടെസ്റ്റിമണി ഇല്ല, നിനക്ക് ടൈറ്റിലല്ല പ്രധാനം, നിനക്ക് എന്താ പ്രധാനം? നിനക്കൊരു ടെസ്റ്റിമണിയാണ്. ഫാറോ എന്ന് പറയുന്ന വലിയ ടൈറ്റിലിൻ്റെ കീഴിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ട മോശയ്ക്ക് ഒരു ടെസ്റ്റിമണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരുപക്ഷെ ഇന്ന് ഏഷ്യയിൽ ഏറ്റവും പ്രശസ്തനായി അറിയപ്പെടുന്ന വ്യക്തി, ഒരുപക്ഷെ ചൈന പ്രധാനമന്ത്രിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, മനുഷ്യരുടെ എല്ലാവരുടെയും സംഭാഷണത്തിന് നടുവിലെ ഒരു പ്രധാന ടൈറ്റിലാണ് നരേന്ദ്രമോദി. പക്ഷേ നരേന്ദ്രമോദിക്ക് ടൈറ്റിൽ ഉള്ളപ്പോൾ നിനക്ക് ടെസ്റ്റിമണിയാണ് ഉള്ളതെന്ന് നീ മറന്നു പോകരുത്. യേശു തൻ്റെ പ്രിവിലേജ് അറിഞ്ഞു. അറിയും തോറും അവൻ തിരിച്ചറിഞ്ഞത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി, അവൻ്റെ വിളിയെക്കുറിച്ചാണ്, അവൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. എനിക്ക് ഇവിടെ ഒരു ഹിതം തയ്ക്കാനുണ്ട് പ്രിയമുള്ളവരെ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം, എൻ്റെ ആഹാരം. യെസ്, ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രിയപുത്രനാണ്, ഞാൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് അവൻ എന്നോട് പറഞ്ഞെങ്കിലും ആ ടൈറ്റിലിൻ്റെ കീഴിൽ എനിക്കൊരു ടെസ്റ്റിമണിയുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ നിഷ്ഫലരാകാതെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനം അധികം അധികം ഉറപ്പാക്കിക്കൊണ്ടിരിക്കും. ഈ വിളിയും തെരഞ്ഞെടുപ്പും സംബന്ധിച്ച് ഞാൻ ചില വളരെ ലളിതമായ ചില വചനങ്ങൾ നിങ്ങളെ വായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, എനിക്കിത് സംബന്ധിച്ച്, എൻ്റെ ജീവിതം സംബന്ധിച്ച് ഞാനത് നിങ്ങളോട് പറയാം. ഒന്ന്, ഈ വേല, ഈ വിളിയും ഈ വിളിയിൽ നിങ്ങൾ നിവർത്തിക്കേണ്ട വേല ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ വിളി. അതെനിക്ക് വളരെ അഷുറൻസ് നൽകുന്ന ഒരു കാര്യമാണ്. എന്നെ എൻ്റെ കർത്താവ് വിളിച്ചപ്പോൾ ആ വിളിയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ പരമാധികാരത്താൽ അത് സൂക്ഷിക്കപ്പെട്ടും അത് പ്രിസേർവ് ചെയ്യപ്പെട്ടും ഇരിക്കുകയാണ്. എന്നിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട, എന്നിൽ അന്തർലീനമായിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവിൽ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എന്നിൽ ഉള്ള കാര്യങ്ങളല്ല, എൻ്റെ വിളിയെ, ആ വിളിയിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്നെ ശക്തി നൽകുന്നത് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രവൃത്തിക്ക്, എൻ്റെ പ്രവൃത്തിക്ക് പിന്നിൽ എൻ്റെ കരം ഉണ്ട്, എൻ്റെ പ്രവൃത്തിക്ക് പിന്നിൽ എൻ്റെ കരമുണ്ട്. എൻ്റെ പരമാധികാരത്തിലാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്, എൻ്റെ പരമാധികാരത്തിലാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വോളണ്ടിയറായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. ദ വേർഡ് വോളണ്ടിയർ വളരെ സെക്കുലറായ വേർഡാണ്. ദൈവത്തിന് വോളണ്ടിയേഴ്സിനെ അല്ല വേണ്ടത്. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ പരപ്രേരണ കൂടാതെ, ഒരു മനുഷ്യൻ്റെയും സമ്മർദ്ദം കൂടാതെ സ്വമേധയാ കൊടുക്കപ്പെടുന്ന ഒരവസ്ഥയ്ക്കാണ് വോളണ്ടിയർ എന്ന് പറയുന്നത്. പക്ഷെ ദൈവസഭയിൽ വോളണ്ടിയേഴ്സ് ഇല്ല. ദൈവം വിളിച്ച് ദൈവം തിരഞ്ഞെടുത്ത് ആക്കപ്പെടാതെ നിനക്ക് അവൻ്റെ വേലയ്ക്കകത്ത് ഒരു ഇഞ്ച് പോലും കൈയിടാൻ പറ്റത്തില്ല, നിനക്ക് ഇഞ്ച് പോലും കൈയിടാത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, സ്വമേധയാ ആർക്കും അത് ഏറ്റെടുക്കാൻ കഴിയത്തില്ല ആ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ വേലയിൽ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഇഞ്ച് കൈകടത്താൻ പറ്റത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ചെയ്യുന്ന പലതും വോളണ്ടിയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം, അവനും ചില നന്മയൊക്കെ ചെയ്തതല്ലേ, സ്വമേധയാ നമുക്ക് എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യണം. നോ നോ നോ, ഹി ഡസൻ വാണ്ട് വോളണ്ടിയേഴ്സ്. ദൈവത്തിന് വോളണ്ടിയറിനെ അല്ല ആവശ്യം. ദൈവം വിളിച്ചു എന്ന് ഉറപ്പുള്ളവനാണ് ഇത് തൊടേണ്ടത്. ദൈവം തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കുന്നവനാണ് ഇത് ഇതിലേക്ക് പ്രവേശനമുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേല വോളണ്ടിയേഴ്സിനെ കൊണ്ട് ചെയ്യത്തില്ല, ദൈവം വിളിച്ചവനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഒരാൾക്ക് ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണെന്നറിയോ, എവിടെ നിന്നാണെന്നറിയോ, ദൈവം എന്നെ തൻ്റെ പരമാധികാരത്തിൽ വിളിച്ചു. ഹി കോൾ മീ. ഇതൊരു സിമ്പിൾ കാര്യമല്ല. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ എന്നെ വൈകിട്ട് 7 മണിക്ക് വിളിക്കുക. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ബ്രദറെ 7 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരണം, ഇന്ന് നമ്മുടെ വീട്ടിൽ കൂടാം എന്ന് പറയുമ്പോൾ ന്യായമായ രീതിയിൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വൈകിട്ട് ചപ്പാത്തി കുഴക്കത്തില്ല. എൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ എനിക്ക് ഫുഡ് ഒരുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ല. പക്ഷേ 7 മണിക്ക് ബ്രദർ വരണം, ഇന്ന് വൈകിട്ട് നമുക്കവിടെ കുറച്ച് നേരം കൂട്ടായ്മ കൂടാമെന്ന് പറയുമ്പോൾ ന്യായമായ രീതിയിൽ ഞാൻ എന്ത് വിശ്വസിക്കും, എന്താ വിശ്വസിക്കും, നിങ്ങളൊക്കെയാണ് എന്നാ വിശ്വസിക്കും. അരിയിട്ടണ്ടറി നമുക്ക് അവിടെ ആയിരിക്കും ഇന്ന് ചോറ് അല്ലേ. പക്ഷേ പഴയ പോലെ ഇന്ന് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അരിയിട്ടേച്ചാൽ പോകാൻ പറ്റത്തുള്ളു. എന്നാൽ അത് നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചേ. ഞാൻ അങ്ങോട്ട് പറയുകയാണ്, ബ്രദറെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ അരിയിട്ടേച്ചാൽ വരത്തുള്ളൂ, കാരണം അത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ 7 മണിക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ എനിക്കൊരു ഉറപ്പുണ്ട്, വൈകിട്ടത്തെ ഫുഡ് എനിക്ക് നിങ്ങൾ തരും. നീ വിളിച്ചു, നീ ഇതിൻ്റെ അകത്തോട്ട് വന്നു എന്നുള്ളൊരു ബോധം കൊണ്ടാണ് നിനക്ക് ഈ ധൈര്യമില്ലാത്തത്. കിട്ടുമോ, അവിടെ ചെന്നാൽ ഹിന്ദി പഠിക്കാൻ പറ്റുമോ, എന്നാൽ പിന്നെ ഇവിടെ ഹിന്ദി പഠിച്ചിട്ട് പോകാമെന്നാണ് ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നീ അവിടെ ചെന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നത് ഈ അവിടെ ഇത് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊരു ഉറപ്പില്ല. കാരണം നീ വിളിയോട് വോളണ്ടിയറായിട്ടാണ് പ്രതികരിക്കുന്നത്. നീ വിളിക്കപ്പെട്ടവനാണെന്ന് നിനക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിനക്ക് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളിലേക്കുള്ള പ്രവേശനം നിഷിദ്ധമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ എൻ്റെ കർത്താവ് വിളിച്ചേ, ദൈവം എന്നെ വിളിച്ചു എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ അരിയിടുന്നത് നിർത്തി. അവിടെ ഉണ്ട്, എനിക്കുള്ളത് അവിടെ ഉണ്ട്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ വിളിക്കകത്ത് തന്നിട്ടുണ്ട്, എൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് തന്നിട്ടുണ്ട്. ഞാനത് വിശ്വാസത്തിൻ്റെ കാലുകൾ വെക്കുമ്പോൾ ഞാൻ അത്ഭുതകരമായിട്ടത് കാണുകയാണ്. ഹല്ലേലൂയ. ജീവിക്കാൻ ആവശ്യമായത് അപ്പം മാത്രമല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വാസത്തിൻ്റെ നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ കാൽ ചുവടുകൾ വെൽക്കുമ്പോൾ, അതെവിടെയാകട്ടെ, ഏത് സ്ഥലത്താകട്ടെ, നിൻ്റെ വീട്ടിലാകട്ടെ, ബന്ധുക്കാരുടെ നടുവിലാകട്ടെ, നിൻ്റെ സ്വന്തം ക്രോസിലാകട്ടെ, നീ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുമ്പോൾ നീ അന്നേരം തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യന് സ്വാഭാവിക കഴിവുകൊണ്ട് മാത്രമല്ല, പറയാനുള്ള കഴിവുകൊണ്ട് മാത്രമല്ല, ഒരു കാര്യം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുകൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നുള്ള കൃപ നീ അന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റിമണി, പൊതുവേ ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയാറില്ല, കാരണം എനിക്ക് എൻ്റെ ഹൃദയത്തിലെ ബോധ്യം ടെസ്റ്റിമണി റിഫ്ലക്ട് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിലെ ടെസ്റ്റിമണി റിഫ്ലക്ട് ചെയ്യേണ്ടത് ഒരു മൈക്കിന് മുമ്പിലല്ല. എങ്കിലും ഒന്ന് പറയാം, ഞാൻ ഈ യാത്ര, ഈ കഴിഞ്ഞ ഒന്നര മാസത്തെ യാത്രയ്ക്ക് ശേഷം വളരെ ക്ഷീണിതനായി ഞാൻ നേപ്പാളിലെത്തിയപ്പോൾ ഏറെക്കുറെ മണിക്കൂറുകളോളം നിരന്തരമായി പ്രസംഗിച്ച് 58 മണിക്കൂർ ഞാൻ നിരന്തരം രാവിലെ വൈകിട്ടും പ്രസംഗിച്ച് വ്യക്തിപരമായിട്ട് ആൾക്കാരോട് സംസാരിച്ച് എൻ്റെ ശരീരത്തിൽ, എൻ്റെ തലയിലെ ഞരമ്പുകൾ, എൻ്റെ കൂടെ വഹിക്കപ്പെടുന്ന രോഗങ്ങൾ, ഇതെല്ലാമായിട്ട് ഞാൻ ക്ഷീണിതരായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു മടുപ്പ് വന്നപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിലെ കട്ടിലിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഒരു പലക കട്ടിലാണ് എനിക്ക് കിടക്കാൻ തന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ചെറിയ മെത്തയുണ്ട്. നന്നായിട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന ദേഹത്തിനൊക്കെ വേദന വരും. പക്ഷേ ഞാനതൊക്കെ ആസ്വദിക്കുകയാണ്, കാരണം എൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് അധികം നാളില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ ഒരു അവസാന യാത്രയ്ക്ക് എൻ്റെ ശരീരത്തെ തന്നെ ഞാനങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. ഒരു പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്ത് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ കൂടുതൽ ഉത്സാഹം വരുന്നത്. അപ്പം ഞാനിങ്ങനെ, എനിക്കതിനുശേഷം വീണ്ടും ചില ദിവസങ്ങളിലെ മീറ്റിംഗ് ഉണ്ട്, ഒരാഴ്ചയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനിയും ഒരാഴ്ചത്തെ മീറ്റിംഗ്. അപ്പം ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പം ഞാനൊരു കാഴ്ച കാണുക, ദർശനമല്ല കേട്ടോ, സ്വപ്നമല്ല, എൻ്റെ ബുദ്ധിയിൽ ഞാൻ കാണുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയിൽ പിതാവ് എന്നെ കാണിക്കുന്ന കാഴ്ചയായിട്ട് ഞാനങ്ങ് തോന്നുക, എൻ്റെ മനസ്സിലെ തോന്നല, എൻ്റെ കാഴ്ചയാണ്, യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുക. അപ്പം യേശു എന്നോട്, ദൈവം എന്നോട് പറയുക, നീ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി, 7/1 അവന് തുണിയുള്ളൂ. അവൻ്റെ ബോഡിയുടെ മുഴുവൻ അളവിനനുസരിച്ച് നോക്കുമ്പോൾ 1/7 അവൻ്റെ ബോഡിയിൽ തുണിയുള്ളത്. പക്ഷേ ദൈവം എന്നോട് വേറൊരു ഭാഷയിലാണ് സംസാരിച്ചത്, നീ ശ്രദ്ധിച്ച് നോക്കിയാൽ നീ ഇടുന്ന അണ്ടർവെയറിൻ്റെ അത്ര ഉള്ളൂ അവൻ്റെ നഗ്നത മറയ്ക്കുന്ന തുണി. അപ്പോൾ ഞാനതിനെ ശ്രദ്ധിച്ച് നോക്കാൻ തന്നെ എൻ്റെ ബുദ്ധിയിൽ നോക്കുക കേട്ടോ, പ്ലീസ്, ഞാൻ ദർശനമൊന്നും കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ യേശു ഒരു അണ്ടർവെയർ ധരിച്ച് കുരിശ കിടക്കുക. അപ്പം ദൈവം എന്നോട് പറയുകയാണ്, എൻ്റെ പുത്രൻ, അതായത് വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന എൻ്റെ പുത്രൻ, ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റിയായ ജെറുസലേമിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ 6 മണിക്കൂർ പരസ്യമായിട്ട് ഒരു അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് സകല മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുകയാണ്, കിടക്കുകയാണ്. അവന് ലജ്ജ തോന്നിയില്ല, അപമാനം തോന്നിയില്ല അവന് യാതൊരു നിലയിൽ. അവനിനി അവൻ്റെ നഗ്നത മറക്കാൻ കൈയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റത്തില്ല, അത് രണ്ടു ആണികളാല തൂങ്ങപ്പെട്ടിരിക്കുക. അപ്പം കർത്താവ് എന്നോട് പറയുക, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ചിന്തിച്ചു, ഇനി കർത്താവ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി തെറ്റിദ്ധരിക്കണ്ട, ഞാനങ്ങ് ചിന്തിക്കുക, അവൻ നഗ്നത മറച്ചില്ല, അവന് ലജ്ജ തോന്നിയില്ല, അവന് യാതൊരു ലജ്ജയും തോന്നിയില്ല. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ദൈവമേ, 6 മണിക്കൂർ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം, 2 ചോദ്യം. ഒന്ന്, എൻ്റെ മകനെ പരസ്യമായിട്ട് ഈ നാട്ടിലെ റോഡിലൂടെ നഗ്നനായിട്ട്, അത് അണ്ടർവെയർ മാത്രം ധരിച്ചുകൊണ്ട് നാട്ടുകാരവനെ നടത്തിക്കൊണ്ട് പോയാൽ അത് കാണുമ്പോൾ ഓ എനിക്ക് ഭയങ്കര പ്രയാസമാണ്, കാണാൻ പോലും അത് മേല. ഇനി എന്നെയാണ് ദൈവം അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിലോ, എന്നെയാണ് ദൈവം അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം ഈ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം എന്താണെന്നറിയോ, അപമാനം താങ്ങാൻ പറ്റത്തില്ല. യേശുവിന് വേണ്ടി അല്ലാതെ നീ ജീവിക്കുമ്പോൾ നിന്നെ ഒരു അണ്ടർവെയർ മാത്രം ധരിപ്പിച്ചുകൊണ്ട് നിന്റെ നാട്ടുകാരുടെ നടുവിലൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ, നീ ചെയ്ത കുറ്റത്തിൻ്റെ ആ മേലെടുത്ത് നിന്റെ തലയിൽ നീ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ, ഇറ്റ് ഈസ് അൺബിയറബിൾ. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞത്, എൻ്റെ പുത്രൻ 6 മണിക്കൂർ നഗ്നനായി കിടന്നപ്പോൾ അവനൊരു ശകലം പോലും ലജ്ജ തോന്നിയില്ല. നിനക്ക് എന്നെ പ്രതി ലജ്ജ തോന്നരുത്. പിന്നെയുള്ള ഒരാഴ്ചത്തെ എൻ്റെ പ്രസംഗം മുഴുവനും അണ്ടർവെയർ ധരിച്ചവനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു, ഒത്തിരി വേദന ഉണ്ടായിരുന്നു. ഐ ഫോർഗെറ്റ് എവരിതിങ്. യേശു, അവൻ്റെ മുഖം, അവൻ്റെ നഗ്നത, അവൻ്റെ ലജ്ജ, അവനൊന്നും മറച്ചു വെക്കത്തില്ല. പരസ്യമായിട്ട് അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, യേശുവിനെ കുറിച്ചുള്ള നിന്റെ ഹൃദയത്തിലെ ബുദ്ധി കൊണ്ടുള്ള ഒരു കാഴ്ചയ്ക്ക് പോലും നിന്നെ നടത്തുവാൻ അവന് കഴിയും, അവന് കഴിയും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ കയ്യിൽ ഒത്തിരി ഗുളികയുണ്ട്. ഉറങ്ങാനുള്ള ഗുളിക, സൈനസിനുള്ള ഗുളിക, ലൂസ് മോഷനുള്ള ഗുളിക, ഗ്യാസ്ട്രിക്കിനുള്ള ഗുളിക, തലയ്ക്ക് പുറകിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വലിയ വേദനയ്ക്കുള്ള ഗുളിക. ഒന്നും തൊട്ടില്ല, ഒന്നും തൊട്ടില്ല. ഒരു കാഴ്ചയ്ക്ക് ഇനി ഒരാഴ്ചയും കൂടെ എന്നെ നടത്താൻ കഴിയും. ഹല്ലേലൂയ. അന്നത് എനിക്കത് മതിയായിരുന്നു, അത് മതിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ വിളിയെ സംബന്ധിച്ച് നിനക്ക് ഉള്ള തെറ്റിദ്ധാരണ മാറണം. അവൻ വിളിച്ചതുകൊണ്ട് അവിടെ നിനക്കുള്ള ഫുഡുണ്ട്, അവിടെ നിനക്കുള്ള ഫുഡുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ വിളിയിലേക്ക് നമുക്ക് അങ്ങനെയാണ് ധാരാളമായിട്ടുള്ള പ്രവേശനം ഉണ്ടാകുന്നത്, വളരെ ധാരാളമായിട്ടുള്ള പ്രവേശനമുണ്ട്. ആമേൻ. സോറി. ഞാൻ ഈ വിളിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ പരിചിതമായ ഒരു വേദഭാഗമാണ്. യോഹന്നാൻ 1:10 വാക്യം.
അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ
നാമം. ഈ വേദഭാഗം നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകാം. എൻ്റെ ഹൃദയത്തിൽ ഇത് എങ്ങനെയാണ് സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കാം. 10 വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചതാരാ? അവൻ മുഖാന്തരമാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടി സ്വാഭാവികമായിട്ട് സൃഷ്ടിതാവിനെ അറിയേണ്ടതാ. അതാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. ലോകം അവൻ മുഖാന്തരമുള്ളമായി, ലോകം അവനെ അറിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവിക പ്രവണത ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സൃഷ്ടിക്ക് തന്നെ സൃഷ്ടിച്ചവനെ സ്വാഭാവികമായിട്ട് അറിയാം. പക്ഷെ സ്വാഭാവികമായി അറിയേണ്ട അറിവ് കൊണ്ട് അവർക്ക് ആരെ അറിയാൻ കഴിഞ്ഞില്ല? ആരെ അറിയാൻ കഴിഞ്ഞില്ല? യേശുക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞില്ല. അത് മനസ്സിൽ വെച്ചോണ്ട് വേണം 2 വാക്യം. സ്വന്തത്തിലേക്ക് വന്നു, ആദ്യം സൃഷ്ടിയിലേക്ക് വന്നു. അപ്പോൾ ഏത് കൈകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? അവൻ്റെ കൈ കാണുമ്പോഴെങ്കിലും ഇവനാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് സ്വാഭാവികമായിട്ട് അറിയണം. സ്വാഭാവിക അറിവുകാർ, സ്വാഭാവികമായി യേശുവിനെ തിരിച്ചടിയവർ അവനെ കൈവിട്ടു. എന്നാൽ ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് വരാം. അവർ ആരാ? സ്വന്തവാ. സ്വന്തത്തിലേക്ക് അവൻ വന്നു. കുറച്ചുകൂടെ ക്ലോസ് റിലേഷൻ, കുറെ കൂടെ അടുത്തിടപെടാൻ കഴിയുന്ന ആൾക്കാരുടെ അടുക്കേക്ക് യേശു വന്നു. അതാരാ? യഹൂദന്മാർ, ഇസ്രായേലിയർ. അവരുടെ അടുത്തേക്ക് വന്നു. അവർക്കും അവനെ എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല? എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല? അവനെ കൈക്കൊണ്ടില്ല. ഇത് വായിച്ചിട്ട് വേണം നിങ്ങൾ 12 വാക്യം വായിക്കാൻ. അല്ലാതെ വെറുതെ 12 വാക്യം വായിക്കരുത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് 10 തുടങ്ങണം. സൃഷ്ടിയിലേക്ക് അവൻ വന്നു. സൃഷ്ടിക്കോ അവനെ സ്വാഭാവികമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നിട്ട് പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എൻ്റെ വിളിയുടെ രഹസ്യം എവിടെയായിരിക്കുന്നത്? സൃഷ്ടിക്കവനെ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ, കുറെ കൂടെ ക്ലോസ് ഗ്രൂപ്പായ അവൻ്റെ സ്വന്തക്കാർക്ക് അവനെ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ, എനിക്കവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിപ്പാനുള്ള ഭാഗ്യം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറയുമ്പോൾ, ഞാൻ ഏതാണ്ടൊരു കാര്യം ചെയ്ത പോലെ തോന്നും. ഞാൻ ഏതാണ്ടൊരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഏതാണ്ടൊരു കാര്യം ദൈവം തിരിച്ചു തന്നു. ഈ ഒരു ട്യൂണായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം ഞാൻ അവനെ കൈക്കൊണ്ടു, അപ്പോൾ അവൻ എനിക്ക് എന്ത് തന്നു? ദൈവമകൻ. അത് അങ്ങനെയാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ 13 വാക്യം വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങളുടെ വിളി സംബന്ധിച്ച് തിരിച്ചറിയാം. അവർ, എവർ, ഈ സ്വന്തക്കാർ കൈക്കൊള്ളാഞ്ഞവനെ പിന്നെ സൃഷ്ടി കൈക്കൊള്ളാഞ്ഞവനെ, ഒന്നുമില്ലാത്ത ഞങ്ങൾ അവനെ കൈക്കൊണ്ടു. അത് അതിൻ്റെ അകത്ത് നിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, നിൻ്റെ ഒരു വലിയ കാര്യം പറയാനില്ല. കാരണം എന്താ? അവർ ഏതിൽ നിന്നല്ല, രക്തത്തിൽ നിന്ന് അല്ല. നിന്റെ വിളി സംബന്ധിച്ച് നിനക്ക് കൂടുതൽ ഉറപ്പ് വരുത്താനുള്ള വാക്യങ്ങളാണ്. എനിക്കത് ഉറപ്പ് വരുത്തിയത് രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടുള്ള പ്രത്യേകമായ രക്തനിലയിലുള്ള ബന്ധം. പല വ്യാഖ്യാനം ഇതുണ്ട്, അതിലെ ഒരു ഇച്ചിരി മാറിയുള്ളൊരു വ്യാഖ്യാനം ഞാനങ്ങ് പറയുക. യേശുവുമായിട്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക രക്തബന്ധം ഉള്ളതുകൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. യേശുവിനെ ഏറ്റവും അധികം അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കേണ്ടത് ആരായിരുന്നു? യേശുവിൻ്റെ ബ്രദേഴ്സും, യേശുവിൻ്റെ വീട്ടിൽ അവൻ്റെ ഹാഫ് ബ്രദേഴ്സായിട്ട് അവിടെ ഉണ്ടായിരുന്നവരാണ്. കാരണം അവർക്ക് ആ നിലയിൽ ഒരു ചെറിയ ബന്ധമെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അവർ യേശുവിനെ എന്ത് ചെയ്തില്ല, ആദ്യം കൈക്കൊണ്ടില്ല. രക്തത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല എന്നുള്ളതിന് പല വ്യാഖ്യാനമുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ തിയോളജി പറയാനല്ല ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്ക് യേശുവിനോടുള്ള പ്രത്യേകമായ എന്തോ ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് ആ കെയർ ഓഫിലല്ല ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഞാൻ അവൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനല്ലായിരുന്നു. രണ്ട്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. അതിന് ഞാൻ ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകുകയാണ്. എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരാഗ്രഹം തോന്നി, എനിക്കൊരു സന്തോഷം തോന്നി രക്ഷിക്കപ്പെടണമെന്ന്. എൻ്റെ ഹൃദയത്തിൽ ഒരു മൂഡ് ക്രിയേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി യേശുവിനോട് ചോദിച്ചു. എനിക്കൊരു പ്രത്യേക ഒരു അനുഭൂതി, ഒരു സന്തോഷവും ഒരു പ്രേമവും ഒക്കെ എൻ്റെ ജഡത്തിൽ, പ്രത്യേക ഒരു മൂഡും ഒക്കെ അങ്ങ് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജഡത്തിലെ ഒരു പ്രത്യേക ഒരു ഇമോഷനിൽ ഞാൻ അവനെ അങ്ങ് സ്വീകരിച്ചു. അങ്ങനെയല്ല, അങ്ങനെ വന്നവരുണ്ട്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല അവർ. മൂന്നാമത്തെ കൂട്ടർ, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. പുരുഷൻ്റെ ഇഷ്ടത്താലല്ല എന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഞാൻ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പ്രയോജനമുണ്ടെന്നും പ്രയോജനമില്ല എന്നുള്ള കാര്യങ്ങളെ വിലയിരുത്തിയ ശേഷം എൻ്റെ ഒരു തെരഞ്ഞെടുപ്പല്ല എൻ്റെ യേശുവിനെ ഞാൻ സ്വീകരിച്ചത്. അതെൻ്റെ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അവൻ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ. സ്വന്തക്കാർക്ക് കൈവിട്ടവനെ, സ്വാഭാവികമായി കർത്താവിനെ കൈകൊള്ളേണ്ട സൃഷ്ടി അവനെ കൈവിട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു വന്നത് മറ്റൊരു കാരണത്താലും അല്ല. അവൻ എന്നെ വിളിച്ചു, അവനാൽ ഞാൻ ജനിപ്പിക്കപ്പെട്ടു. അത് പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, എൻ്റെ കാലിൽ കർത്താവിൻ്റെ തിരുഹിതത്തിൽ എനിക്ക് ജനിപ്പിക്കപ്പെടുവാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ, അനവധി നാമം പേറുന്നവരുടെ തലമുറയിൽ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ടെസ്റ്റിമണി പറയാൻ, എനിക്ക് അവനാൽ ജനിപ്പിക്കപ്പെടുവാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, ലളിതമായ വാക്യങ്ങളാണ്. ലളിതമല്ല, പക്ഷെ ചിന്തകൾ ലളിതമാണ്. പക്ഷെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും ഇത് നിങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കൂടുതൽ നിങ്ങളത് പ്രാപിക്കും. നമ്മൾ പൗലോസിനെ കുറിച്ച് വായിക്കുന്നത്, പൗലോസിനെ സ്ഥാനപ്പെടുത്താനായിട്ട് ചെല്ലുമ്പോൾ പൗലോസിനെ കുറിച്ച് പറയുന്നത്, അവൻ ഞാൻ തിരഞ്ഞെടുത്ത, എന്താന്നാ പറഞ്ഞേ, ഞാൻ തിരഞ്ഞെടുത്ത പാത്രം, എൻ്റെ പാത്രം. അവൻ ന്യായപ്രമാണമായിരുന്നു, ആ പാത്രത്തിൻ്റെ അകത്ത് നിറച്ചു. ഞാനതിനെ ഇപ്പം കഴുകി, ഇനി എൻ്റെ കൃപ ഒഴിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ പാത്രം. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് നിങ്ങളെ കാണാൻ കഴിയുമോ? എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന അവൻ്റെ പാത്രമാണ് ഞാൻ. അവൻ്റെ പാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ പാത്രമാണ്. എനിക്കത് കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ്റെ പേര് യോഹന്നാൻ. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം നിന്നെ വിളിച്ചിട്ടല്ലാതെ നിനക്ക് ഈ വിളിയിലേക്കും ഈ തെരഞ്ഞെടുപ്പിലേക്കും ഇതിൻ്റെ വേലയിലേക്കും നിനക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കൂടെ അല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് നിനക്ക് നല്ലതായിട്ട് ഉറപ്പിക്കപ്പെടാം. എൻ്റെ മേൽ വന്നിരിക്കുന്ന വിളിക്കകത്ത് ദൈവത്തിൻ്റെ തിരുഹിതം പൂർണ്ണമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് കുറെ കൂടെ വ്യക്തമാക്കുന്ന ഒരു വാക്യം നമുക്ക് 2 തിമോത്തിയോസ് 1:9-12 വാക്യങ്ങളിൽ വായിക്കും.
അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ യേശു ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ആ സുവിശേഷം
മതി മതി, അതിലത്തെ രണ്ട് വാക്കുകൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. എപ്പോഴാണ് അവൻ വിളിച്ചത്? സകല കാലത്തിനും മുമ്പേ, സകല കാലത്തിന് മുമ്പേ. അതിനോട് ചേർന്ന് നമുക്ക് ഒരു വാക്കൂടെ ശ്രദ്ധിക്കാം. തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം മാത്രം. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽ ഒന്ന് വെക്കണം. എന്നെ ദൈവം വിളിച്ചത് വിശുദ്ധ വിളി കൊണ്ടാണ് വിളിച്ചത്. രണ്ട്, സകല കാലത്തിനു മുമ്പേ ഉള്ള വിളിയാണ്. മൂന്ന്, അത് അവൻ്റെ സ്വന്തം നിർണയത്തിലെടുത്ത തീരുമാനം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവൻ്റെ വിളിയോട് പ്രതികരിച്ച് അവൻ്റെ വേലയിൽ മുന്നേറുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേലയുടെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. ദൈവത്തെ നിങ്ങൾ അനുസരിക്കാൻ ഒരു സ്റ്റെപ്പ് വെച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ ആ വേലയുടെ മുഴുവനും നിയന്ത്രണം തിരഞ്ഞെടുത്ത് ഇതിലേക്ക് കൊണ്ടുവന്നവനാണെന്നുള്ള ഉറപ്പ് നിനക്ക് ഒത്തിരി അഷുറൻസ് നൽകും. കാരണം എൻ്റെ സ്വന്തം നിർണയമല്ല, അവൻ്റെ സ്വന്തം നിർണയത്തിൽ, അവൻ്റെ സ്വന്തം നിർണയത്തിൽ, അവൻ്റെ സ്വന്തം നിർണയത്തിൽ. അത് അങ്ങ് ആവർത്തിച്ച് കേൾക്കുക. അവൻ്റെ സ്വന്തം നിർണയത്തിൽ, എൻ്റെ സ്വന്തം നിർണയമല്ല. എനിക്ക് ഓർമ്മ വരുമ്പോഴല്ല എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് കഴിച്ച പങ്കപ്പാടുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഭക്തന്മാരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അവൻ്റെ സ്വന്തം നിർണയത്തിലാണല്ലോ ഞാൻ വിളിക്കപ്പെട്ടത് എന്നാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് വന്നു കയറിയെങ്കിൽ എനിക്ക് സ്വാഭാവികമായി ഒത്തിരി കാര്യങ്ങൾ കഴിവോടുകൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവിടെ നിന്റെ കഴിവിൻ്റെ ആവശ്യമില്ല, നിന്റെ ബലത്തിൻ്റെ ആവശ്യമില്ല, നിനക്ക് ഇൻഹറൻ്റായിട്ട് ലഭിച്ച ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വേലയെ നിയന്ത്രിക്കുന്നത് അവനാണെന്നുള്ളതിൻ്റെ ഉറപ്പ്, അവൻ സ്വന്തം നിർണയത്തിൽ വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിനക്കതിൻ്റെ ഉറപ്പ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. യെസ്. അതുകൊണ്ട് ഈ ഗോലിയാത്തിൻ്റെയൊക്കെ മുമ്പിൽ ദാവീദൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ബോൾഡ്നസ് എന്നാണെന്നറിയോ? എന്താ മനുഷ്യൻ്റെ ബോൾഡ്നസ്? ചാണകം വാരി നടന്നവൻ്റെ ദേഹത്താണ് അഭിഷേകതയിലെ വീണത്. വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ഷർട്ട് മണത്ത് കഴിഞ്ഞാൽ ദാവീദിൻ്റെ ഷർട്ട് മാത്രമാണ് മൂത്രത്തിൻ്റെ മണമുള്ളത്. കാരണം എന്താ, പുള്ളി എപ്പോഴും ആട്ടും കൂട്ടില്ല. പുളി കുളിക്കുന്നതിന് മൂന്നാലഞ്ച് ദിവസം കൂടിയാണ്. ബാക്കിയുള്ളവന്മാരൊക്കെ മിക്കവാറും വീട്ടിലാണ്. അവർക്ക് ഈ അധികം ക്രീമൊന്നും തേക്കണ്ട, കാരണം വെയിൽ കൊള്ളാത്തതുകൊണ്ട് അവർ നല്ല വെളുത്തൊക്കെ ഇരിക്കുന്നത്. ദാവീദ് പക്ഷേ അങ്ങനെയൊന്നുമല്ല. പുള്ളി കാട്ടിലൊക്കെ നടക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഈ ആടിനെയൊക്കെ പൊക്കിയൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ദേഹത്തൊക്കെ ഭയങ്കര നാറ്റമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയാനാ തോന്നിയത്, ചാണകമാരിയൻ്റെ മുകളിലെ ദൈവത്തിൻ്റെ അഭിഷേകം വന്നെന്നാ. ഇനി നിങ്ങളുടെ സാക്ഷി ഇതൊക്കെയാണോ? നിങ്ങൾ ചാണകമാരിയിട്ടില്ലെങ്കിലും പാപത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെല്ലാം ഈ ചാണകമാരി നടന്നവരാ. പക്ഷേ കർത്താവിൻ്റെ അഭിഷേകം ഏറ്റവും ദുർഗന്ധമുള്ള ഷർട്ട് വിട്ടുകൊണ്ട് വീട്ടിൽ നടന്ന, വല്ലപ്പോഴും മാത്രം കുളിക്കാൻ അവസരം കിട്ടുന്ന ദാവീദിൻ്റെ മുകളിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായി വിളി വന്നത്. പ്രൈസലോ. ആ വിളി വന്നപ്പോൾ, ആ വിളിച്ചവൻ അവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഇതിൻ്റെ അകത്ത് അതിനെ നിയന്ത്രിക്കാനുള്ള മുഴുവൻ ശക്തി എന്നെ വിളിച്ചവനാണെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ, അവൻ്റെ സ്വന്തം നിർണയത്തിലാണ് ഈ സംഭവം നടന്നതെന്ന് ഓർത്തപ്പോൾ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, ദൈവമേ ഞാനാണോ തീരുമാനമെടുത്ത ആദ്യം? അല്ല, നീ ആ തീരുമാനമെടുത്ത്, എന്നാൽ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പോകാം. പ്രൈസ്ലോ. ചിലപ്പോൾ ചിലടൊക്കെ വിരുന്നിന് വിളിക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, അവർ 7 മണിക്കാണോ നമ്മളെ വിളിച്ചത്? ഈ സംശയമുള്ളപ്പോൾ കിടന്ന് പോരാട്ടാ, പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നു കൊണ്ടൊന്ന് വിളിച്ചു ചോദിക്കേണ്ടിയിരിക്കും. പക്ഷേ അവൻ്റെ സ്വന്തം നിർണയത്തിലാണ് വിളിച്ചെന്ന് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ പോയിരുന്ന് കഴിക്കാൻ ഒരു തെല്ലും നാണമില്ല. കാരണം ധൈര്യമാണ്, അവൻ്റെ സ്വന്തം നിർണയത്തിൽ വിളിച്ചിരിക്കുന്നു, എന്നെ സ്വന്തം നിർണയത്തിൽ വിളിച്ചിരിക്കുന്നു, എനിക്ക് എവിടെയും പോകാം. ഏത് സ്ഥലത്തെയും താഴ്വര നിരന്ന് വരുന്നതും ഏത് സ്ഥലത്തെ മലയും സമഭൂമിയായി തീരുകയും ചെയ്യുന്ന ഒരു വിളി, ആ സ്വന്തം നിർണയം എന്ന വാക്കിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിനക്കതിൻ്റെ അകത്ത് ഉത്തരവാദിത്തം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആദ്യം നിന്നെ ഭരിക്കേണ്ടത് തൻ്റെ സ്വന്തം നിർണയത്തിൽ എന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യന് സ്വാഭാവികമായി ലഭിച്ച സകല കഴിവുകളും ആ വലിയ മനുഷ്യൻ്റെ മുമ്പിൽ അത് ബലഹീനമായി പോകുന്ന ആ സന്ദർഭത്തിൽ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ വെറുതെ കാട്ടിലൂടെ നടന്നപ്പോൾ എന്നെ തൻ്റെ സ്വന്തം നിർണയത്തിൽ അവൻ വിളിച്ചെങ്കിൽ അവൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് എൻ്റെ ശുശ്രൂഷ, എൻ്റെ വിളി, എൻ്റെ നടപ്പ്, എൻ്റെ ഇപ്പോഴത്തെ പ്രസംഗം, എൻ്റെ സാക്ഷ്യമെല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഹല്ലേലൂയ.
അവിടെയാണ് നീ ലോകത്തിലെ വലിയ ടൈറ്റിലുകൾ ഉള്ളപ്പോഴും നീ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും നിൻ്റെ സാക്ഷ്യവചന നിമിത്തവും നീ ഒരു ടെസ്റ്റിമണിയായിട്ട് മാറുന്നത്. ഈ സഭയിലെ ഓരോരുത്തരും ആ വിളിയിലേക്ക് എഴുന്നേൽക്കണം. മതി, ജീവിതകാലം മുഴുവൻ പ്രസംഗം കേൾക്കുന്ന കുറേ പേരും പ്രസംഗിക്കുന്ന കുറേ പേരും. ഞാൻ തിരിച്ചവിടെ വന്നിരിക്കാം, എനിക്ക് പ്രസംഗിക്കണ്ട, നിങ്ങൾ പ്രസംഗിക്കേ. പക്ഷെ നിനക്ക് നിൻ്റെ വിളി തിരിച്ചറിഞ്ഞ ശേഷം ഇവിടെ കയറി വരാൻ ഇന്നാരും ഇല്ല എന്നുള്ള പേരിലല്ല. ഇനി ഇവിടെ അവസരം കിട്ടുന്നില്ലേ, വെളിയിലോട്ട് പോ, ഇഷ്ടം പോലെ അവസരം. എവിടെയാ തേണ്ടി, മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ അവസരമുണ്ട്. അല്ല, നിങ്ങൾ ട്രാക്ടർ എടുത്തുകൊണ്ട് വീട് വീടാന്തരം പോ. നമ്മൾ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ വീട് വീട് തോറും കയറി കർത്താവായ, അതൊക്കെ പോയി, അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ഇപ്പം വീട് വീടൊന്നും കയറത്തില്ല. അവസരം കിട്ടിയ ആൾക്കാർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ മാത്രം ഒരു സുവിശേഷം പറയത്തേ ഉള്ളൂ നമ്മൾ. അല്ലെ പിന്നെ നമ്മളൊരു ബർത്ത്ഡേക്ക് ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വീട്ടിൽ വന്നാൽ നമ്മളൊന്ന് സുവിശേഷം പറയും. വീട് വീട് കയറുന്നതൊക്കെ പരിപാടി നിന്നു. അവസരം ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ വിളിയെക്കുറിച്ച് ഓർമ്മ വരുവാണെങ്കിൽ നിനക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ഹല്ലേലൂയ. വളരെ വളരെ നിർണയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭയം കൂടാതെ കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ സാക്ഷീകരിക്കുന്നത് മാത്രമല്ല പറഞ്ഞത്, നിൻ്റെ ജീവിതത്തോടുള്ള മറ്റേ ദൈവത്തിന് വേണ്ടി ഏത് കാര്യം ചെയ്യാനും നിന്നെ ലജ്ജയില്ലാത്തവനാക്കി തീർക്കുന്നത് ആ ഒരൊറ്റ ഘടകമാണ്. അതിലേക്കാണ് നിങ്ങൾ എഴുന്നേറ്റ് വരേണ്ടത്, സ്വന്ത നിർണയത്തിൽ. ആ വാക്ക് എനിക്ക് മനോഹരമാണ്. എനിക്കത് സംബന്ധിച്ച് പല കാര്യങ്ങളും പറയാൻ ഒത്തിരി അങ്ങ് പോകുന്നതിൽ നല്ലത് വാക്യം വായിച്ചു പോകാനാണ് കൂടുതൽ താല്പര്യം. ഇനി നിങ്ങൾ റോമാലേഖനം 9:11 വാക്യം,
കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. മൂത്തവൻ ഇളവിനെ സേവിക്കുമെന്ന് അവനോട്.
സിമ്പിളായിട്ട് അങ്ങ് വായിച്ചാൽ മതി കേട്ടോ. 11 ഒന്നുകൂടെ പുറകോട്ട് വന്നേ. ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. നിന്റെ ജീവിതത്തിന്റെ സാക്ഷി അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. കൂടുതൽ എൻ്റെ തിയോളജിക്ക് പോകരുത്. ഞാൻ ആ തിയോളജി പറയാനല്ല നിൽക്കുന്നത്. പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. ഞാൻ രക്ഷിക്കപ്പെട്ടത് പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. എൻ്റെ സ്നാനം നടന്നത് പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. ഞാൻ ഇന്ന് കർത്താവിന്റെ മേശ എടുക്കുന്നെങ്കിൽ പ്രവർത്തികൾ നിമിത്തമല്ല അവനെ വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. ഞാൻ ഈ സഭയിലേക്ക് ആരോഗ്യത്തോടെ വന്നവനെ സ്തുതിക്കുന്നത് എൻ്റെ പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. ഹല്ലേലൂയ. ആ ഇഷ്ടത്തെ നീ ആത്മാവിലൊന്ന് തിരിച്ചറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിൽ മറ്റൊരു വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ചലഞ്ച് ചെയ്തൊരു വാക്യം എഫേസ്യ ലേഖനമാണ്. അതിൻ്റെ 1 4 വാക്യം നമുക്ക് ആവർത്തിച്ച് സഭയിൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള വാക്യമാണ്.
നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തുവെ മുഖാന്തരം.
മതി, തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം. എൻ്റെ വിളിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചില മനോനിർണയങ്ങളാണ് നമ്മൾ ഈ വായിച്ചു വരുന്നത്. ആ വാക്കുകളിൽ അങ്ങ് നിങ്ങളുടെ മനസ്സങ്ങ് ഉടക്കിയാൽ മതി. തൻ്റെ സ്വന്തം നിർണയത്തിൽ അവൻ എന്നെ വിളിച്ചു. അതാണ് നമ്മൾ തിമോത്യോസിൻ്റെ ലേഖനത്തിൽ വായിച്ച സ്വന്തം നിർണയം. അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട, വേറെ ആറാണ്ടയുടെ എല്ലാവരുടെയും കൂടെ തീരുമാനമല്ല എൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയുടെ കാരണം. അവൻ്റെ സ്വന്തം നിർണയം. ഈ രണ്ടാമതും ഈ കാര്യത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മനസ്സങ്ങ് നിനക്ക് മനസ്സിലായാൽ മതി. മനസ്സോടെ വിളിച്ചതാണ് കേട്ടോ, പേടിക്കൊന്നും വേണ്ട. മനസ്സോടെ വിളിച്ചത്, ആരും കയറി വന്നതല്ല. മനസ്സോടെ ഈ മനസ്സോടെയാണ് വിളിച്ചതെന്ന് നിനക്ക് ഓർമ്മ വരുമ്പോൾ നിനക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലോകം നിന്നാൽ തകിടം മറിയും, നീ ലോകത്താൽ തകിടം മറിയത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം, ദൈവത്തിൻ്റെ പ്രസാദപ്രകാരമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അവൻ്റെ പൂർണ്ണ പ്രസാദത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഇതിനെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയിൽ ചിന്തിക്കണം? ദാവീദ് ദാവീദിൻ്റെ ഭാഷയല്ല ചിന്തിച്ചേ. ഞാനിങ്ങനെ കാട്ടിലൂടെ ഓടി നടന്നപ്പോൾ ഒരു സിംഹം എൻ്റെ അടുക്കൽ വന്നു, ഞാനതിനെ വലിച്ചു കീറി. അതിനെയൊന്നും വലിച്ചു കീറാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. പക്ഷേ അവനെന്നെ വിളിച്ച വിളിയിൽ അവൻ്റെ പരമാധികാരത്താലാണ് എൻ്റെ വിളി സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാരണത്താലാണ് എനിക്കന്ന് സിംഹത്തെ കൊല്ലാൻ കഴിഞ്ഞത്. അല്ലാതെ അതിനിടയ്ക്ക് എനിക്ക് മസിൽ പവർ കിട്ടിയെന്നുള്ളതല്ല ദാവീദ് പറയുന്നത്. അത് നിന്റെ വേഷനായിട്ട് അതിനെ അങ്ങ് മാറ്റിയെടുക്കണം, അതിനെ മാറ്റിയെടുക്കണം. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെയും സാധിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് തൻ്റെ ഒരു പ്രസാദമുണ്ട്. എൻ്റെ വീട് ഭരിക്കാൻ എനിക്ക് എൻ്റെ ഒരു പ്രസാദമുണ്ട്. എൻ്റെ പ്രസാദത്തിലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ.
നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുടുംബദാതനായി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ ഉദ്ദേശങ്ങൾക്ക് പിന്നിൽ നിന്റേതായ ഒരു പ്രസാദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെ വിളിച്ച വിളിക്ക് പിന്നിൽ, ആ എന്നെ വിളിച്ച വിളിയുടെ ഉദ്ദേശത്തിന് പിന്നിൽ തനിക്ക് തൻ്റെതായ ഒരു പ്രസാദമുണ്ട്. ഒരു പ്രസാദമുണ്ട്. പ്രസാദിച്ച് വിളിച്ചതാ. തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവേ എങ്ങനെയാ നീ എന്നെ വിളിച്ചത്? മോനെ ഞാൻ നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയം മുഴുവനും സന്തോഷമായിരുന്നു എന്നെക്കുറിച്ച്. എൻ്റെ മുഖത്ത് മുഴുവനും പ്രസാദമായിരുന്നു. എപ്പോഴാണ് ഈ പ്രസാദം തുടങ്ങിയത്? ഞാൻ ഈ സുവിശേഷം കേട്ടപ്പോഴാണല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ മുഖത്ത് മുഴുവനും പുഞ്ചിരിയായിരുന്നു. നീ രക്ഷിക്കപ്പെടുന്നതും നീ സ്നാനപ്പെടുന്നതും നീ എൻ്റെ സഭയുടെ അംഗമായിത്തീരുന്നതും നീ നിൻ്റെ വേലയിലേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ എൻ്റെ പ്രസാദത്തിലാണ് ഞാൻ കണ്ടതും അത് ഞാൻ അത് മനസ്സിലാക്കിയതും. നീ ഒരു 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 സാധാരണക്കാരനായിട്ട് അങ്ങ് ഇരിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായ കഴിവുകളെക്കുറിച്ച് നിനക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ തൻ്റെ സ്വന്തം നടൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലെ ഒരു പ്രവൃത്തിക്കും പിന്നിൽ, ഈ ലോകത്തിൽ നടക്കുന്ന പ്രവൃത്തിക്ക് പിന്നിൽ അതിൻ്റെ പിന്നിലൊരു പ്രസാദമുണ്ട് എന്നത് എനിക്ക് സംശയമാണ്. ചെയ്യുന്നവരുടെ പിന്നിൽ അവരുടെ ഒരു പ്രസാദം അതിൻ്റെ അകത്തില്ല. അവരുടെ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ഒരു പ്രസാദം. ഈ ലോകത്ത് നടക്കുന്ന ഏത് പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, സർക്കാരിൻ്റെ പ്രവൃത്തി ആവട്ടെ, ഈ ലോകത്തെ ഭരിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് പിന്നിൽ, അവരുടെ ഉദ്ദേശത്തിന് പിന്നിൽ ഒരു പ്രസാദമുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, നിന്നെ കർത്താവ് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച വിളിക്ക് പിന്നിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ ആറാമത്തെ വാക്യം.
അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമുഖത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിമിക്കുകയും.
സ്നേഹത്തിൽ, രണ്ടാമത്തെ വാക്ക്, എന്നെ വിളിച്ചപ്പോൾ ഹൃദയം നിറച്ച് സ്നേഹമായിട്ടാണ് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അതിനെ ചിന്തിക്കണം. എന്താ, പകുതി മനസ്സോടെ അല്ല എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്. വരുവാണെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ചല്ല, പൂർണ്ണ സ്നേഹ പൂർണ്ണ മനസ്സിലെ വിളിച്ച, പകുതി മനസ്സിലല്ല വിളിച്ച്. തന്റെ സ്നേഹത്തിൽ അവൻ എന്ത് ചെയ്തു? മുൻനിയമിച്ചു. അടുത്ത വാക്ക് താഴോട്ട് വായിക്കാം.
അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി.
ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരമാണ് എന്റെ മകളിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ഇവനോട് ഇതിൻ്റെ അകത്ത് കിടന്നോട്ടെ, പോട്ടെ, സാറേ ഇല്ല എന്നല്ല കർത്താവ് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിളാ, ഇവിടെ സഹോദരന്മാരായിട്ടുള്ളവരുണ്ട്, അവരെ ഒന്ന് ഉപകാരണം എടുക്കും. സനൽ ബ്രദറിനെ ദൈവം വിളിച്ചപ്പോ എന്നാ സനോയും കൂടെ അതിൻ്റെ അകത്ത് കിടന്നോട്ടെ, പുള്ളി ഇവർ രണ്ടുപേരും ഒരു അമ്മയുടെ മക്കളല്ലേ, ആ പോട്ടെ ഇവനെയും കൂടെ ഒന്ന് അതിൻ്റെ അകത്ത് ചേർത്തേക്കാം എന്ന് അല്ല ദൈവം അങ്ങനെ തന്നെ. അല്ല, ബിനോയ് ബ്രദറിനെ വിളിച്ചപ്പം എന്നാൽ വിനീഷ് കൂടെ ഒന്ന് പോരട്ടെ, അവനെയും കൂടെ അതിൻ്റെ വിളിച്ചേക്കാം, പോട്ടെ, സാറേയില്ല പാവമല്ലേ എന്നും പറഞ്ഞ കർത്താവ് അങ്ങനെ വിളിച്ചതല്ല. തൻ്റെ സ്നേഹത്തിൽ തൻ്റെ ഹിതത്തിൻ്റെ പ്രസാദപ്രകാരം തൻ്റെ കൃപാദാനത്തിൻ്റെ മഹത്വത്തിൽ അവൻ സനലിനെ വിളിച്ചു. ആ സെയിം എഫക്റ്റിൽ അവൻ സനോയിയെയും വിളിച്ചു. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ നേരത്ത് മൂന്നാമനായിട്ട് നിൽക്കുന്നവനെ കൊണ്ടുപോയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നിർക്കാൻ പറ്റത്തില്ല. സോറാ ജോഷിയും കൂടെ ഒന്ന് കൊണ്ടുപോകും. ഇല്ല, അവൻ ശരിയാകത്തില്ല, അവൻ വന്നാൽ ശരിയാകത്തില്ല, അല്ല സാറേ അവനെ കൂടെ കൊണ്ടുപോകും. എന്നാൽ പിന്നെ നീ മാടാ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ജോഷി ഇതിൻ്റെ കൂടെ അങ്ങ് പോയി. പക്ഷേ ജോഷിക്ക് ഈ പോക്കിലൊന്നുമുണ്ടല്ലോ, ഒരു 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 വോയിസ് കാണത്തില്ല. കാരണം അവൻ ഈ അവനൊരു അവസരം തന്നേ ഉള്ളൂ, അവനോട് ഒരു 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 ചാൻസ് തന്നേ ഉള്ളൂ. നിനക്കൊരു ചാൻസ് തന്നതല്ല. നീ ഈ വാക്കൊക്കെ വായിക്കുമ്പോൾ സ്വന്തം നിർണയം, തിരുഹിതത്തിൻ്റെ പ്രസാദം, തൻ്റെ സ്നേഹത്തിൽ, കൃപാദാനത്തിൻ്റെ മഹത്വത്തിൽ, നിൻ്റെ വിളിയുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സമ്പൂർണമായ സന്തോഷം തിരിച്ചറിയുമ്പോൾ നിനക്ക് പിന്നെ സ്വാഭാവിക കഴിവുകൾ വേണ്ട. അവൻ്റെ വിളിയുടെ പരമാധികാരത്തിൽ നിനക്കുള്ളതെല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നിനക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട് കർത്താവിൻ്റെ സേവയിൽ മുന്നേറാനായിട്ട് കഴിയും. അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. കൈവിട്ടുകളാ, ഞാനൊരു ക്യാമ്പിന്, നമ്മുടെ ഏതോ ഒരു ക്യാമ്പിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫാമിലി സെമിനാറിനായിരുന്നു. ഒരു ഒരു കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മുങ്ങുന്ന കപ്പലിൻ്റെ അകത്ത് എല്ലാവരും രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുമ്പോൾ അവർക്ക് ആവശ്യത്തിന് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ട് അവരുടെ ബോട്ടിലുണ്ട്. അവർ ആ ലൈഫ് ബോട്ടിലേക്ക് കയറി അവർ രക്ഷപ്പെടുക. ആരും മുങ്ങിത്താഴുന്നില്ല, കാരണം കപ്പൽ മുങ്ങാൻ സമയമെടുക്കുന്നു, ഒത്തിരി സമയമെടുക്കും കപ്പൽ മുങ്ങാൻ. പക്ഷേ അവരെല്ലാവരും മുങ്ങുന്ന കപ്പലിൽ ഇന്ന് ലൈഫ് ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഏതായാലും പോവാ, എന്നാൽ പിന്നെ വിലപിടിപ്പുള്ള സാധനമെല്ലാം കൊണ്ടുപോയേക്കാം. അപ്പോൾ അവരെല്ലാടുത്തു അവിടെ ഇരിക്കുന്ന കമ്പിയും ഇരുമ്പും ഒക്കെ വെച്ച് അവിടുത്തെ വിലയുള്ള സാധനങ്ങളൊക്കെ കുത്തി ഇളക്കി. അപ്പോൾ ചിലർക്ക് അവിടുത്തെ വലിയ ഈ ഭിത്തിയോളം വലുപ്പമുള്ള LCD സ്ക്രീൻ TV ആയിരുന്നു അവർക്കിഷ്ടം. അവരത് കുത്തി ഇളക്കി അതും ചുമന്നുകൊണ്ട് LCD ബോട്ടിലോട്ട് കയറുന്നത്.
വേറൊരുത്തൻ അവന് വിലയുള്ള സ്വർണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഒക്കെ അവനെടുത്തു, വേറെ കുറെ വെള്ളിക്കരണ്ടികൾ എടുത്തു, വേറെ ചിലരുടെ വളരെ മനോഹരമായ പരവതാനികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചുരുട്ടി അത് കഷത്തി വെച്ചോണ്ട് അവൻ ലൈഫ് ബോട്ടെ കയറി. എല്ലാവരും അവർക്ക് കിട്ടുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ, സ്വർണ്ണ നാണയം കിട്ടിയവൻ അത് ആവശ്യത്തിനൊക്കെ നിറച്ച ശേഷം ലൈഫ് ബോട്ടെ കയറി. ലൈഫ് ബോട്ടെ കയറിയെങ്കിലും വളരെ ശക്തമായ തിരമാലകൾ മുഖാന്തരം അവർക്ക് തീരത്തെത്താൻ കഴിഞ്ഞില്ല. പിന്നെ രക്ഷപ്പെടാൻ അവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. തൊട്ടടുത്തൊരു ദ്വീപിലേക്ക് അവർ പ്രവേശിച്ചു. അടുത്തുള്ളൊരു ദ്വീപിൽ അവർ ചെന്നു. ആ ദ്വീപിൽ അവരെല്ലാവരും പ്രവേശിച്ചു, ഈ സാധനങ്ങളുമായിട്ട് അവർ പ്രവേശിച്ച്. പിന്നീട് ഇവർക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നുള്ളത് നാട്ടുകാർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഏറെ വർഷം ആ ദ്വീപിൽ അവർ താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഈ തലയിൽ എൽ സി ഡി സ്ക്രീനും വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഈ ദ്വീപ് നിൽക്കുക. ആ ദ്വീപിൽ മനുഷ്യവാസമില്ല, കറണ്ടില്ല, വെള്ളമില്ല, മരങ്ങളില്ല, അല്ല മനുഷ്യവാസ സാധനങ്ങളില്ല, ഒന്നുമില്ല. അവനിതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സ്വർണപാത്രവും വെള്ളിപ്പാത്രവും കയ്യിലുള്ളവൻ അവനും ഇതുമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അടുത്ത് എന്ത് ചെയ്യണം? കാരണം ഇത് തിന്നാനായിട്ട് അവിടെ സാധനങ്ങളില്ല, അരിയില്ല, പിണ്ണാക്കില്ല, ഒന്നുമില്ല. ഒരു മനുഷ്യനും ഇല്ലാത്ത കാട് നിറഞ്ഞ ഒരു 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 ടാപ്പു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദ്വീപ്. അപ്പോൾ അവിടെ മണ്ണെണ്ണയും പിടിച്ചുകൊണ്ട് എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ ഇവരുടെ കൂടെ കയറിയതാ ലൈഫ് ബോട്ടിൽ. അവൻ ഈ മണ്ണെണ്ണ എടുത്തപ്പോത്തൊട്ടെ ആൾക്കാർ അവനെ കളിയാക്കാൻ തുടങ്ങി. എടാ, ഞങ്ങളുടെ കയ്യിൽ ടി വി, ഞങ്ങളുടെ ഇവൻ്റെ കയ്യിൽ ഏതാണ്ട് സ്വർണ്ണപാത്രം ഇരിപ്പുണ്ട്, മറ്റവൻ്റെ കയ്യിൽ സ്വർണ്ണ നാണയമുണ്ട്, ഇവൻ്റെ കയ്യിൽ ഒന്നാം തരം പരവതാനിയുണ്ട്, നീ മണ്ണെണ്ണയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒന്നാമത് അതിന് ദുർഗന്ധം, രണ്ടതിന് ഒരു ക്വാളിറ്റി ഇല്ല, വിലയില്ല. പക്ഷേ അവൻ അവിടെ ചെന്നപ്പോൾ ഈ ടി വി ഉള്ളവനും സ്വർണ്ണപാത്രം കൈ പിടിച്ചിരിക്കുന്നവനും സ്വർണ്ണ നാണയം പോക്കറ്റുള്ളവനും ഒക്കെ വെറുതെ വായും പൊളിച്ച് നിൽക്കുമ്പോൾ അവൻ കല്ലുകളെടുത്ത് ഉരച്ചു. അതിൽ നിന്ന് വന്ന തീയിൽ അവൻ മണ്ണെണ്ണ ഒഴിച്ചു. അവിടെ തീ കത്തി, അവൻ തീ കാഞ്ഞു. അവൻ കാട്ടിലൂടെ കടന്നുപോയി കായ്കനികളെല്ലാം പറിച്ചെടുത്ത് അത് ഈ തീയിൽ ചുട്ട് അവൻ അവൻ്റെ വിശപ്പടക്കി. അപ്പോൾ ഇവൻ മണ്ണെണ്ണ എടുത്തപ്പോൾ തൊട്ട് ഇവനെ കളിയാക്കിയവരെല്ലാം, ഈ ടി വി കൈ തല പിടിച്ചോണ്ടിരിക്കുന്നവനുണ്ടല്ലോ, അവനത് കഴി തിന്നാൻ പറ്റുമല്ലോ, ടി വി പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അവർ വിചാരിച്ചത് എന്നാണെന്നറിയോ, ഇതാണ് വിലപിടിപ്പുള്ളത്, ഇതാണ് വളരെ വിലപിടിപ്പുള്ളത്. പക്ഷേ അതിൻ്റെ വില എവിടെ അവസാനിച്ചെന്നറിയാവോ? അങ്ങേക്കരയിച്ചെന്നപ്പോഴാണ്. പ്രിയ സഹോദര സഹോദരന്മാരെ, നീ ഇവിടെ വിലയുള്ളതെന്ന് കരുതുന്ന സാധനത്തിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ദ്വീപിൽ ഒരു കറണ്ട് പോലും ഇല്ലാത്ത, മനുഷ്യവാസം പോലും ഇല്ലാത്തൊരു ദ്വീപിൽ നീ ഒരു ടി വി ആയിട്ട് നിൽക്കുന്നതിന് തുല്യമാണ് ഇവിടുത്തെ നിൻ്റെ ടി വി. എന്നാൽ ഇവിടെ നിനക്ക് വിലയില്ലാത്ത ചില കാര്യങ്ങൾ, മനുഷ്യരുടെ മുമ്പിൽ വിലയില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിലും നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ വിലയില്ലാത്ത കാര്യത്തിന് അവിടെ ഭയങ്കര വിലയായിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും ആനന്ദിച്ച് ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ നീ മുറിക്കകത്ത് കയറി കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അതൊരു മണ്ണെണ്ണയ്ക്ക് തുല്യ, അതിന് മണം ദുർഗന്ധം, ഈ നാട്ടുകാരനത് വിലയില്ല. പക്ഷെ നീ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നപ്പോൾ അതിൻ്റെ വാല്യൂ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ വിട്ടുകളാ, നിന്റെ വിളിയെ നീ തിരിച്ചറിയുമ്പോൾ പൊട്ടിയ ചെരുപ്പിന്റെ വിലയുള്ളൂ നിനക്ക് ലോകത്തിന്. അതുവരെ നിനക്കത് ഭയങ്കര വിലയുള്ളതായിത്തീരും. എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ, കൃപാമഹത്വത്തിൽ എന്നെ വിളിച്ചു. ഞാൻ ഇങ്ങനെ വിളിച്ചു, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരവരുടെ സഭകളിലാണ് പോകുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ കുടുംബമായിട്ട് വിളിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്നെ കൂടെ കൂട്ടിയതാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ ആദ്യം ഞാൻ രക്ഷിക്കപ്പെട്ട് വേണേ അവർ ചിന്തിച്ചോട്ടെ അങ്ങനെ, പക്ഷേ ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ ചിന്തിക്കുന്ന എങ്ങനെയാണെന്നറിയോ, എൻ്റെ കർത്താവ് തൻ്റെ കൃപാമഹത്വത്തിൽ ഇവനൂടെ കടന്നോട്ടെന്ന് വിചാരിച്ച് എന്നെ കയറ്റിയതല്ല. പ്രൈസലോട്. അത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, അത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ദൈവം പറഞ്ഞ കാര്യത്തിന് ചെവി കൊടുക്കാതിരിക്കത്തക്കവണ്ണം എന്ത് കാര്യമാണ് നിനക്കുള്ളത്? ഈ ലോകത്തിൽ മഹത്വമെന്ന് നീ വിചാരിക്കുന്ന സകലത്തിനും പൊട്ടിയ ചെരുപ്പിൻ്റെ വിലയുള്ളതെന്ന് നീ എപ്പോഴാണ് ചിന്തിക്കുന്നതെന്നറിയോ? ഇത് തിരുഗതത്തിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഹല്ലേലൂയ. അങ്ങനെ മാത്രമേ നിനക്ക് വിളിയിൽ നിരന്തരമായിട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ, നിരന്തരമായിട്ട്. അടുത്തത് എൻ്റെ താവോട്ട് വായിക്കുക, വായിച്ച വാക്യത്തിൻ്റെ.
അവനിൽ താൻ മുൻനിർമ്മിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം, തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ
നമ്മുടെ പ്രസാദത്തിന്
തക്കവണ്ണം, തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു.
മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന്, ഇൻ ഗുഡ് പ്ലഷർ. ശ്രദ്ധിക്കു പ്രിയമുള്ളവരെ, ദൈവം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം, അതിലെ ലാഭങ്ങളും നഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ ശേഷം, കുഴപ്പമില്ല, ഇവനെയും കൂടെ കൂട്ടിയാൽ ഇവൻ ശരിയാകും എന്ന് കണ്ടെത്തിയ ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമല്ല നിന്റെ വീണ്ടും ജനനം. മറിച്ച് എങ്ങനെയായിരുന്നത്? തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ പ്രസാദത്തിൽ, ഇൻ ഗുഡ് പ്ലഷർ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഞാൻ ഈ സഭയിൽ വന്നിരിക്കുന്ന അവൻ്റെ ഗുഡ് പ്ലഷറിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്? എത്ര പേർക്കത് വിശ്വാസമുണ്ട്? എൻ്റെ കർത്താവിൻ്റെ ഗുഡ് പ്ലഷറിൽ
എൻ്റെ കർത്താവിൻ്റെ പൂർണ്ണ സന്തോഷത്തിൽ, ഇറ്റ് ഈസ് ഗുഡ് പ്ലഷർ. എൻ്റെ കർത്താവിൻ്റെ ഗുഡ് പ്ലഷർ ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ ഗുഡ് പ്ലഷർ ഞാൻ സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ ഗുഡ് പ്ലഷർ ഞാൻ വേദോസവം വായിക്കുന്നു, കർത്താവിൻ്റെ ഗുഡ് പ്ലഷറിലാണ് ഇപ്പോൾ എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ കർത്താവ് വിലയിരുത്തിയ ശേഷമല്ല എന്നെ വിളിച്ചത്, തൻ്റെ സ്നേഹത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ തൻ്റെ ഹാലലുയാ ഹിതത്തിൻ്റെ പ്രസാദത്തിൽ തൻ്റെ സ്വന്തം നിർണയത്തിൽ തനിക്ക് ഇഷ്ടം തോന്നി ദൈവം എന്നെ വിളിച്ചു. നിങ്ങൾക്ക് ആരെ നോക്കേണ്ട ആവശ്യമില്ല, ആരെ നോക്കരുത്, കർത്താവിനെ മാത്രം നിങ്ങൾക്ക് നോക്കാൻ കഴിയും. നിങ്ങളുടെ വഴിയാത്രകളിലെല്ലാം നിങ്ങളെവിടെ കാൽച്ചുവട് വെച്ചാലും കർത്താവ് ഈ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിന് നിന്നെ വിളിച്ചതിൻ്റെ മഹത്വം കർത്താവ് നിനക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ വിളി നിന്നെ ആരംഭിച്ചതിൻ്റെ ചില ചില രണ്ട് മൂന്ന് വാക്കുകളോടെ ഞാൻ പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഗലാത്തി ലേഖനത്തിലേക്ക് വരിക, എൻ്റെ 1:15.
എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം.
എൻ്റെ ജനനം മുതൽ, അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് പ്ലീസ് ഗോഡ് ഹു സെപ്പറേറ്റഡ് മീ ഫ്രം മൈ മദേഴ്സ് വും. സി, നിനക്ക് നിന്റെ നിനക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കാര്യങ്ങൾക്കകത്തൂടെയാണ് ദൈവം നിന്നെ സ്പർശിച്ചിരിക്കുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, എന്നെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ജീവിതം കണ്ട ശേഷം ദൈവത്തിന് ഇവനെ രക്ഷിച്ചാൽ ഇവൻ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിട്ടല്ല ദൈവം വിളിച്ചത്. പൗലൂസ് തൻ്റെ രക്ഷയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, തൻ്റെ വിളിയെ സംബന്ധിച്ച് തിരിഞ്ഞപ്പോൾ അത് പുറകോട്ട് നോക്കിയിട്ട് പറയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കർത്താവ് എന്ത് ചെയ്തു, എന്നെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ്, നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ? അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് ചില വാക്യങ്ങളിലേക്ക് പുറകോട്ട് പോകണം. നിങ്ങളുടെ രക്ഷ ആരംഭിച്ചത് നിങ്ങൾ 1996 സുവിശേഷം കേട്ടപ്പോഴല്ല, 1992 ഒരു കൺവെൻഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോഴല്ല. അതിന് പിറകിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ചിരിക്കുന്ന, നിങ്ങളുടെ വിളിയോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്ന എത്ര വിശിഷ്ടമായ കാര്യങ്ങളുണ്ടോ അത്രയും വിശേഷപ്പെട്ട കാര്യങ്ങൾ പിന്നിൽ നടന്നിട്ടുണ്ട്. പിന്നിൽ അത്രയും വിശേഷപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടാണ് നിനക്കിപ്പോൾ ഇവിടേക്ക് വരാൻ കഴിഞ്ഞത്. അതിലൊരു വിശേഷപ്പെട്ട കാര്യം പിന്നിൽ നടന്നത്, നിന്നെ ദൈവം അമ്മയുടെ ഉദരത്തിൽ വേർതിരിച്ചു. ഫ്രൈസലോ, അമ്മയുടെ ഉദരത്തിൽ വേർതിരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളത് എങ്ങനെയാണ് കാണുന്നത്? ഞാനത് എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പുറകോട്ട് ചിന്തിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് 5 വയസ്സോട്ടുള്ള കാര്യങ്ങളാണ്. അതും തന്നെ വളരെ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഓരോ ഓർമ്മയുള്ളത് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പട്ടി ഓടിച്ചത് ഓർമ്മയുണ്ട്, കാരണം പട്ടി ഓടിച്ചതായതുകൊണ്ട് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോൾ എന്നേക്കാൾ സീനിയറായിരിക്കുന്ന സഹപാഠിയുടെ പാവാടെ ചുറ്റിയാണ് ഞാൻ ഈ പട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതെൻ്റെ മനസ്സിലെ ഒരു ചെറിയ പിക്ചറാണ്. അതിന് പുറകിലൊന്നും എനിക്ക് ഓർമ്മ, എനിക്ക് 1-ാം വയസ്സിൽ എന്താ സംഭവിച്ചത്, 2-ാം വയസ്സിൽ എന്താ സംഭവിച്ചത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. നിങ്ങളൊക്കെ വല്ലതും ഐൻസ്റ്റീനെ പോലെ ബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 6 മാസം പ്രായമുള്ള കാര്യമൊക്കെ മനസ്സിലായിരിക്കും, പക്ഷേ എനിക്ക് അത്രയൊന്നും ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ 6 വയസ്സോട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസം 10 മാസം ഞാൻ കിടന്നു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല, അത് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ കുട്ടികളൊക്കെ ജനിക്കുമ്പം ഇവരൊക്കെ ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ നിന്നാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാനിങ്ങനെ വയറ്റി കിടന്ന് എൻ്റെ ഓർമ്മയില്ല, എങ്ങനെ എനിക്ക് ഓർക്കാൻ പറ്റും? അന്ന് എൻ്റെ ബുദ്ധി വികസിച്ചിട്ടില്ല, എനിക്കൊന്നും സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല, 1 ഇഞ്ച് പോലും എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നെന്നും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന ആ നിമിഷങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ പിക്ചർ പോലെ ഒന്നും പോകുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അമ്മ അന്ന് വയറ്റിൽ എന്നെ ചുമക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനുവാദം ചോദിക്കാതെ, എൻ്റെ അപ്പൻ്റെ അനുവാദം ചോദിക്കാതെ, ആ പ്രസവം എടുത്ത ഡോക്ടറുടെയോ നേഴ്സിൻ്റെയോ അനുവാദം ചോദിക്കാതെ, ആ വയറ്റിൽ കിടന്ന എൻ്റെയും കൂടെ അനുവാദം ചോദിക്കാതെ അന്ന് അവൻ എന്നെ തിരഞ്ഞെടുത്തിരുന്നു. ഇതിനപ്പുറം എനിക്ക് വേറൊന്നും ഈ വാക്യം സംബന്ധിച്ച് ചിന്തിക്കാൻ അറിയത്തില്ല. ഹി ഡിഡ് നോട്ട് ആസ്ക് ദ പെർമിഷൻ ഓഫ് മൈ മദർ, നെയ്തർ ഹി ആസ്ക് ദ പെർമിഷൻ ഓഫ് മൈ ഫാദർ. എന്നോട് ചോദിച്ചാൽ, ഞാനൊരു മാംസകഷ്ണം മാത്രമായിരിക്കുമ്പോൾ എൻ്റെ അനുവാദം ചോദിച്ചു. എൻ്റെ അമ്മയോട് ചോദിച്ചില്ല, എൻ്റെ അമ്മയുടെ പേര് അന്നമ്മ എന്ന, ഒഫീഷ്യൽ വീട്ടിൽ വിളിക്കുന്ന തങ്കമ്മ എന്ന, തങ്കമ്മ ഇവനെ ഞാനൊന്ന് തിരഞ്ഞെടുത്തോട്ടെ എന്ന് ദൈവം എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഉത്തരവൊന്നും പറയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ പ്രിയമുള്ളവരെ, അവരെല്ലാവരും ഒരു കുട്ടിയുടെ ജനനം കണ്ടു നിൽക്കുമ്പോൾ അവിടെ നടന്ന ഒരു അത്ഭുത കാര്യം ഞാൻ പറയാം.
അന്ന് എൻ്റെ അമ്മയുടെ വയറ്റിൽ കർത്താവ് എന്നെ തൻ്റെ വിശുദ്ധ വിളിയിൽ, തൻ്റെ സ്വന്ത നിർണയത്തിൽ, തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ കൃപാമഹത്വത്തിൽ, തൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രസാദപ്രകാരം കർത്താവ് തൻ്റെ ആത്മാവിൽ എന്നെ അവിടെ വെച്ച് തൊട്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നീ ഈ വിളിയിൽ പ്രവേശിക്കുമ്പോൾ നിന്നോട് മുന്നോട്ട് നിനക്ക് സംഭവിക്കാൻ പോകുന്ന നിർണായകമായ കാര്യങ്ങൾ എങ്ങനത്തൊക്കെയുണ്ടോ അതുപോലെ നിർണായക കാര്യങ്ങൾ പുറകോട്ട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കത് അത്ര സാധാരണ കാര്യമായിട്ട് കണ്ടു കളയാൻ കഴിയുന്നില്ല. രണ്ടാമത് ഞാൻ നിങ്ങൾക്കൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം അതിൻ്റെ 71-ാമത്തെ സങ്കീർത്തനം എൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കും.
ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ.
പ്രൈസ് ദി ലോർഡ്. ഇതിവിടെ കൊണ്ടു നിൽക്കുന്നില്ല പ്രിയമുള്ളവരെ. നിങ്ങളെ എവിടെ നിന്നൊക്കെയോ കർത്താവ് നിരന്തരമായി സൂക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുവരിക. റൊട്ട സുവിശേഷ പ്രസംഗത്തിൽ കൈപൊക്കിയിടത്തു നിന്ന് തുടങ്ങരുത്. വിളി അതിൻ്റെയൊക്കെ അപ്പുറത്ത് 100,000 കാര്യങ്ങൾ കർത്താവ് ഈ വിളിയിൽ വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീയാണ്. എനിക്ക് ഈ വാക്യം സാധാരണ വായിക്കുന്ന പോലെ വായിച്ചു പോകാനായിരുന്നു എളുപ്പം. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഈ വാക്യം വായിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അത് ശ്രദ്ധിച്ചു നോക്കി, നിന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് നിന്നെ പുറത്ത് എടുത്തവൻ ഞാനാ. അപ്പം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാ? ഒരു പക്ഷേ നിങ്ങൾ ഓപ്പറേഷനായിട്ടായിരിക്കാം, ഓപ്പറേഷനിലൂടെ ആയിരിക്കാം പുറത്തു വന്നത്, അല്ലെങ്കിൽ സ്വാഭാവിക ഡെലിവറി ആയിരുന്നായിരിക്കാം നടന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിന്റെ മകളിൽ ദൈവത്തിനൊരു കണ്ണുണ്ട് എന്ന് പിശാചിന് മനസ്സിലായ സമയത്ത് വയറ്റിൽ കിടക്കുന്ന നീ പുറത്തു വരാതിരിക്കാനായിട്ട് അവന് 100,000 തന്ത്രങ്ങളുണ്ട്. ഒന്നിൽ ഈ പൊക്കിൾ കൂടി നിന്റെ വഴുത്തലിട്ട് ചുറ്റാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ശുശ്രൂഷിച്ച ഡോക്ടറുടെയോ നേഴ്സിൻ്റെയോ കൈപ്പിഴ കൊണ്ട് നീ വയറ്റിൽ തന്നെ മാംസകഷ്ണമായി ഒരു രക്തം ബ്ലീഡ് ചെയ്ത് അബോർഷനായി നിനക്ക് പോകാമായിരുന്നു, അല്ലെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന സമയത്ത് അവഗണനകൾ മുഖാന്തരം വേണ്ട പരിചരണം ലഭിക്കാതെ വന്നപ്പോൾ നിനക്ക് മരിക്കാമായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രോസസ്സ് വീണ്ടും ജനനം എന്നതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു കാര്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ശിശു പുറത്തേക്ക് വരുന്ന ആ സന്ദർഭം. എന്ത് സംഭവിക്കാം? അമ്മ മരിക്കാം, കുട്ടി മരിക്കാം. അതുകൊണ്ടാണ് ആ സമയത്ത് വളരെ പ്രത്യേക അറ്റൻഷനാണ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഡോക്ടറല്ല, നിന്നെ പുറത്തു കൊണ്ടുവന്ന അവിടുത്തെ നേഴ്സല്ല, സുഖപ്രസവത്തിലൂടെ നീ പുറത്തു വന്നത് മറ്റാരുടെയും കൈപ്രയോഗം കൊണ്ടല്ല, അവിടെ എൻ്റെ കൈയാണ് നിന്നെ ആ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ മേൽ തൻ്റെ തിരുഹിത പ്രകാരമുള്ളൊരു നിർണയമുള്ളതുകൊണ്ട് ഈ പ്രസവം ജീവനോടെ നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളത് എൻ്റെയും കൂടെ തീരുമാനമാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ പോയി അമ്മയോട് പറയണം. നോക്കി നിന്ന ഡോക്ടർമാരുണ്ട്, നോക്കി നിന്ന നേഴ്സുമാരുണ്ട്, പരിചരിക്കാൻ 100 പേരുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ആ പ്രസവ ദിവസം അറിയാത്തൊരു കരം വന്ന് എന്നെ മരിക്കാതെ എൻ്റെ അമ്മയുടെ ഉരുദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നിട്ട് സമയമായപ്പോൾ സുവിശേഷത്താൽ അവൻ എന്നെ തൻ്റെ മകനായി ജനിപ്പിച്ച് തൻ്റെ നിർണയത്തിലേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കർത്താവ് പറയുകയാണ്, മകനെ നീ നിരാശപ്പെടരുത്, എൻ്റെ സ്വന്തം നിർണയത്തിലാണ് ഞാനിവിടെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്നെയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ പൂർണ്ണ സന്തോഷത്തിലാണ്, ഇൻ മൈ ഗുഡ് പ്ലഷർ. അതിന് ഒത്തിരി കർത്താവ് തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞെ. നീ അറിയാത്തതിനപ്പുറം നീ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുറകോട്ട് പോയാൽ ഒരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. 22-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ.
നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു.
സ്തോത്രം. നീയല്ലോ എന്നെ
ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു.
ഞാനങ്ങ് പ്രസവിച്ചു എന്നും കയറി പറയരുത് കേട്ടോ. നീയാണ് എന്നെ ഉദരത്തിൽ നിന്ന് ആ പ്രോസസ്സിലൂടെ പുറത്തു കൊണ്ടുവന്നത്. എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച നീയാ. ഞാൻ പുറത്തു വന്നത് ദൈവത്തിന്റെ കൈ കൊണ്ടാണ് പുറത്തു വന്നത്. വരാതിരിക്കാൻ ഒത്തിരി പഴുതുകളുണ്ടായിരുന്നു, ഒത്തിരി ശ്രമങ്ങളുണ്ടായിരുന്നു, പക്ഷേ എന്നെ ഉദരത്തിൽ നിന്ന് നീ പുറപ്പെടുവിച്ചു. ആ അതിന്റെ 10-ാമത്തെ വാക്യം.
ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു.
ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിന്നെ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ട 1989 ഒരു മീറ്റിംഗിലാണ്. നിങ്ങളെ രക്ഷിക്കപ്പെട്ട ഇതുപോലത്തെ ഏതെങ്കിലും മീറ്റിംഗിലായിരിക്കും. ആ മീറ്റിംഗിൽ നീ നിന്നെ തന്നെ കർത്താവിന് കൊടുത്തതാ നിന്റെ മനസ്സിൽ. പക്ഷേ കർത്താവ് പറയാണ്, ഗർഭപാത്രത്തിൽ വെച്ച് ആ നിന്റെ ഓൾട്ടർ കോളൊക്കെ നടന്നു കഴിഞ്ഞു, അവിടെ വെച്ച് നീ എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ഓ എൻ്റെ വിളി എത്ര 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 നിർണായകമാ.
എൻ്റെ വിളിക്ക് പിന്നിലുള്ള ദൈവത്തിൻ്റെ കൈകളുടെ ചലനങ്ങൾ എത്ര 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 ഉന്നതമാ, എത്ര എത്ര യുണീക്കാ. ഗർഭപാത്രത്തിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെയുടെ അമ്മയുടെ ഉദരം മുതൽ, അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവമാണ്. അമ്മയുടെ ഉദരം മുതൽ രക്ഷിക്കപ്പെട്ടത് 89 എന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സൂക്ഷിച്ചതുകൊണ്ട് ഞാൻ അമ്മയുടെ ഉദരം മുതലേ രക്ഷിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവമാ. ബ്രദേഴ്സ്, എനിക്ക് മുമ്പോട്ടൊരു വലിയ ഹിസ്റ്ററി, എനിക്ക് ചരിത്രമുണ്ട്. പക്ഷേ ആ ചരിത്രത്തോടൊപ്പം എനിക്ക് പുറകോട്ടും ഒരു ചരിത്രം പറയാനുണ്ട്. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. ഉദരം മുതൽ നീ എൻ്റെ ദൈവം. പ്രൈസലോ. നീ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും കുറേ കൂടെ പുറകോട്ട് പോകും നിങ്ങളുടെ ചരിത്രം. ആ ചരിത്രം ഒഫീസർ 1:4 പറഞ്ഞ് ലോകസ്ഥാപനം മുമ്പ് ഗർഭപാത്രമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഓരോ സംഭവങ്ങളാണ്. അതിൻ്റെ അവിടെയൊന്നും നിൽക്കുന്നില്ല. പുറകോട്ട് പോയി, പുറകോട്ട് പോയിട്ട് ലോകാരംഭത്തിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ആകപ്പാടെ 3 പേഴ്സൺസ് ഉണ്ടായിരുന്നു. ആരൊക്കെയാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എൻ്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടു. എന്നെക്കുറിച്ച് തൻ്റെ തിരിഹിതത്തിൽ അവൻ അന്ന് അവൻ എന്നെ കണ്ടു. അന്ന് കണ്ട ശേഷം, അന്ന് കണ്ടതുകൊണ്ട് ഗർഭപാത്രത്തിൽ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടത്. അന്ന് അവരുടെ ചർച്ചയിൽ എന്നെ അവർ പ്രത്യേകമായി പരിഗണിച്ചതുകൊണ്ടും തൻ്റെ ഗുഡ് പ്ലഷറിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി പുറത്തു വന്നത്. ഹല്ലേലൂയ. അവൻ്റെ സ്വന്തം നിർണയത്തിൽ അവൻ എന്നെ ആ ലോകസ്ഥാപനം മുൻപേ വേർതിരിച്ചത് കൊണ്ടാണ് തക്ക സമയത്ത് എൻ്റെ വീട്ടിൽ ആ സുവിശേഷം വന്നതും ഞാൻ കർത്താവിൻ്റെ മകനായി ജനിപ്പിക്കപ്പെട്ടതും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാം, രക്തത്താലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, സൃഷ്ടി കൈവിട്ടവർ, സ്വന്തക്കാർ കൈവിട്ടവനെ എനിക്ക് കൈക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചത് അവൻ്റെ തിരികിത പ്രകാരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവൻ്റെ വിളിയിൽ എന്നെ തന്നെ ഞാൻ കൊണ്ടുവരും. ഇത് നിർണായകമാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സ്വർഗത്തിന് നിർണായകമാണ്. കുഞ്ഞെ, ഐ ടെൽ യു, ഇത് തീക്കളിയാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു 25 നിന്റെ കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ നിന്റെ വീടിന് തൊട്ടുമുമ്പിൽ നിൽക്കുന്ന 25 കെട്ടിടം കാണാനേ കഴിയത്തില്ല. 25 എത്ര ചെറുതാ, 25 കെട്ടിടം എത്ര വലുതാ. പക്ഷേ ആ 25 25 കെട്ടിടത്തെ തടസ്സപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് ഒരു അപകടകരമായ കളിയാണ്. ഈ 25 ചെറിയ കാര്യമായി നിനക്ക് തോന്നും, പക്ഷേ ആ 25 നിന്നോട് ചേർത്ത് വെച്ചാൽ നിൻ്റെ വലിയ വിളിയെ അതിന് മറക്കാൻ കഴിയും. 25 ഒന്നും ദൂരത്തോട്ടൊന്ന് മാറ്റിപ്പിടിച്ചേ, നിനക്ക് കുറേ കൂടെ കാര്യങ്ങളെ കാണാൻ കഴിയും. നിനക്കുള്ളതിനെയെല്ലാം നീ നിൻ്റെ കണ്ണിനോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് നിനക്ക് നിൻ്റെ വിളിയിലേക്ക് അർത്ഥവത്തായിട്ട് എഴുന്നേറ്റ് വരാൻ കഴിയത്തില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ, അതിൻ്റെ നല്ലൊരു ശതമാനം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അതെൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഒരു പക്ഷേ അല്പം കോൺഗ്രസ്സിൽ നിന്ന് വ്യത്യാസമാണെങ്കിലും എനിക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വീണ്ടും ഉത്സാഹം തോന്നാറുണ്ട്. ആ പ്രാർത്ഥന ശിംശോൻ്റെ പ്രാർത്ഥനയാണ്. ശിംശോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അവൻ കർത്താവിന് വേണ്ടി വളരെ ഉത്സാഹിച്ചു. അവസാനം അവനൊരു സ്ത്രീയുടെ തലയിൽ, മടിയിൽ അവൾ തലവെച്ച് ചാഞ്ഞു കിടക്കുമ്പോൾ അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അവളോട് പങ്കുവെച്ചു. അവൻ്റെ 7 ജട അവൾ മനുഷ്യരെ കൊണ്ട് വടിച്ചു കളഞ്ഞു. അവനെ ഫെലിസ്തര് എടുത്തുകൊണ്ട് പോയി. അവൻ്റെ ആരോഗ്യം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവൻ്റെ ശക്തി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവൻ്റെ കണ്ണവർ കുത്തിപ്പൊട്ടിച്ചു. അവനെ കാരാഗ്രഹത്തിലാക്കി. അതിനുശേഷം അവസാനം ആൾക്കാരെല്ലാം വളരെ ആഹ്ലാദത്തിൽ സന്തോഷിച്ച് ആനന്ദിച്ചു. ശിംശോൻ ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെടുത്തിയതാ ഫെലിസ്തീർ. അവർ പറഞ്ഞു, ദാഗോവിൻ്റെ ക്ഷേത്രത്തിൽ അവനെ കൊണ്ടുപോവാം, നമുക്ക് അവനെ ഒന്ന് കളിപ്പിക്കാം. അവർ ദാഗോവിൻ്റെ ക്ഷേത്രത്തിൽ അവനെ കൊണ്ടുവന്നു. വിശാലമായ ഒരു ഹോളിൽ അവർ ശിംശോനെ നിർത്തി. കണ്ണുകാണാമേലത്തെ ശിംശോനെ കൊണ്ട് അവർ കളിപ്പിച്ചു. ശിംശോൻ ഒരു പാവ പോലെ അവൻ കളിച്ചു. ഒരു കാലത്തെ കർത്താവിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ നിന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ അവനോട് പറയും, ചാടറാന്ന് പറയുമ്പോൾ അവൻ ചാടും, ഓടറാന്ന് പറയുമ്പോൾ ഓടും, മലന്ന് മലക്കടാന്ന് പറയുമ്പോൾ മലക്കും, ഒറ്റക്കാല നിൽക്കടാന്ന് പറയും ഒറ്റക്കാല നിൽക്കും. അത് കണ്ട് ജനം മുഴുവനും, ഏകദേശം 3000 അത് കാണാൻ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൈയടിച്ച് സന്തോഷിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ 2 തൂണുകളെ ഒന്ന് തൊട്ട് നോക്കി, ഒന്ന് ചാരിയിരിക്കാൻ, കാരണം ഏറെ നേരമായിട്ട് ഈ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നടുവിനും കാലിനും ഇടുപ്പിനും ഒക്കെ ഭയങ്കര വേദനയായി മനുഷ്യന്. അപ്പോൾ ഒന്ന് ചാരിയിരിക്കാവെന്ന് വിചാരിച്ച ആ മനുഷ്യൻ 2 കൈയും കൊണ്ട് തപ്പി തൂണ് പിടിയാന്ന് നോക്കി. പക്ഷേ അവർക്ക് അവനെ ഇരുത്താൻ അനുവദിച്ചില്ല. വീണ്ടും അവർ അവനെ കളിപ്പിക്കാൻ എഴുന്നേപ്പിച്ചു. അവൻ ആ കളിക്കടയിൽ അവസാന നിമിഷം അവനോട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്നോട് പൊറുക്കണം, ഗീവ് മീ 1 മോർ ചാൻസ്, ഒരവസരം കൂടെ നീ എനിക്ക് തരണം.
നീ എനിക്കൊരവസരം കൂടെ തരണമെന്ന് പറഞ്ഞിട്ട് അവൻ ആ രണ്ട് പില്ലറിനെയും തൻ്റെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ചാഞ്ഞപ്പോൾ ആ ദേവോവിൻ്റെ ക്ഷേത്രം മുഴുവനും അവിടെ ഇരുന്ന മനുഷ്യൻ്റെ മുകളിലേക്ക് വീണു. വേദോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരേക്കാൾ അധികമാണ് അവൻ്റെ മരണസമയത്ത് കൊന്നത്. ഹാലലുയ്യ, ദിസ് ഈസ് മൈ പ്രയർ. കഴിഞ്ഞ 29 വർഷം എനിക്ക് എത്ര പേരെ കർത്താവിനൂടെ നേടാൻ കഴിഞ്ഞു, അതിൻ്റെ ഇരട്ടി എൻ്റെ അവസാനത്തെ യാത്രയിൽ എനിക്ക് വേണം. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ എന്നെ എഴുന്നേൽപ്പിക്കൂ. ഗിവ് മീ വൺ മോർ പവർ. ഒരവസരം കൂടെ നീ എനിക്ക് തരൂ. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നുകൂടെ തരൂ. നീ അത് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവസാനം ദൈവം നിന്റെ മുകളിൽ ഒരു ശക്തി നൽകും. ആ സമയത്ത് നീ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല പറയണ്ടേ, ലോകത്തിൻ്റെ കാര്യങ്ങളല്ല ആവശ്യപ്പെടണ്ടേ. കർത്താവെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് ഇതാ എൻ്റെ അവസ്ഥ, ഇതൊരു യാത്രയും കൂടെ, ഞാൻ അടുത്ത ട്രിപ്പിന് തയ്യാറെടുക്കുക. ഞാൻ കർത്താവിനോട് പറയുന്നത്, ദൈവമേ ദിസ് ഈസ് മൈ വൺ മോർ, എൻ്റെ ലാസ്റ്റ് ട്രിപ്പാണ്. എനിക്കൊരു പ്രാവശ്യം കൂടെ വയറിന് സൗഖ്യം തരൂ, ഒരു പ്രാവശ്യം കൂടെ ഉറക്കം തരൂ, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പടലി വേദന ഒന്ന് മാറ്റൂ. ഗിവ് മീ വൺ മോർ ചാൻസ്. ഞാൻ കുറേ പേരെ കൂടെ ഇതിനോട് ചേർത്ത് നിങ്ങളിലേക്ക് ഒന്ന് വെക്കട്ടെ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കണം, അല്ലാതെ വെറുതെ നമ്മൾ ഈ ചപ്പാത്തിയും ദാലും എല്ലാം തന്നെ ഇവിടെ കിടന്ന് അതിൻ്റെ മുകളിൽ വെറുതെ നെയ്യും തേച്ച് അതിനുശേഷം ഇവിടെ കൂടിയിരുന്ന് ചർച്ചയും ചെയ്ത് അതിനുവേണ്ടി കുറച്ച് അട്ടവട്ടങ്ങളൊക്കെ നടക്കുക ചേട്ടൻ, നിൻ്റെ ആയുസ് നീ കളയരുത് കുഞ്ഞെ, നിൻ്റെ വിളിയിലേക്ക് നീ തീർന്നു വരണം. എനിക്ക് സഭയിൽ ആരും ഭയമില്ല, ഐ റെസ്പെക്ട് യു, ബട്ട് ഐ ഡു നോട്ട് ഫിയർ യു. കാരണം എൻ്റെ വിളിയെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അർത്ഥവത്തായ ദൈവത്തിൻ്റെ വിളിയിലേക്ക് വരണം. കേവലം കസേര കൂട്ടിയിട്ട് ചർച്ച നടത്തി ജീവിതകാലം മുഴിഞ്ഞ് സമയം കളയരുത്. നിൻ്റെ വിളിയെക്കുറിച്ച് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത്രയും ചർച്ചയുടെ ആവശ്യമില്ല. നീ ആ ദൈവത്തോട് പറയും. നിൻ്റെ വീണ്ടും ജനനത്തിൽ നടന്നൊരു സംഭവം ഞാൻ നിന്നോട് പറയാം. വീണ്ടും ജനനത്തെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എവിടെ നിന്ന് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. വീണ്ടും ജനനത്തെ ഞാൻ അനുഭവിച്ചൊരു സത്യം ഇതായിരിക്കാം, പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് അറിയത്തില്ല. ആ കാറ്റ് വന്നു, എൻ്റെ ഉള്ളിലൊരു ജനനമുണ്ടായി. ആ കാറ്റ് എവിടേക്ക് പോകുന്നു എന്നറിയത്തില്ല, പക്ഷേ ആ കാറ്റ് എന്നെയും കൊണ്ടാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെയാണ് കാറ്റടിക്കുന്നത് അവിടേക്ക് നീ പോ. വേർ ദ വിൻഡ് ബ്ലോസ് ദർ യു ഓൾസോ ഗോ. അവിടേക്കാണ് നീ പോകേണ്ടത്. കാറ്റടിക്കുന്നിടത്തേക്ക് നിന്നെ നീ പോണം. എവിടെ നിന്നാണ് കാറ്റ് വന്നത്, അത് നിന്നെ വീണ്ടും ജനിപ്പിച്ച ശേഷം എവിടേക്കാണ് നിന്നെ കാറ്റ് കൊണ്ടുവന്നത്, അവിടേക്കാ കുഞ്ഞാ നീ പോകേണ്ടത്, അവിടേക്കാണ് നിന്നെ കണ്ടെത്തേണ്ടത് ദൈവത്തിൽ. ഹല്ലേലൂയ. അതെവിടെയാണേലും ജോഗ്രഫി പറയാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷെ നിന്റെ വേലയിൽ അർത്ഥവത്തായി വരണം, ശക്തിയോടെ വരണം. സകല നാമങ്ങൾക്ക് കീഴെ നിനക്ക് മാത്രമേ ടെസ്റ്റിമണി ഉള്ളത്, നിനക്ക് മാത്രമേ ടെസ്റ്റിമണി ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്തിലുള്ള സാധാരണ മനുഷ്യക്കാർക്ക് നിന്നെ നോക്കുമ്പോൾ നീ നിന്റെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അവർക്കറിയത്തില്ല. പക്ഷേ അവർക്കറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, നിന്റെ സാധാരണ ജീവിതം. ഈ സാധാരണ ജീവിതം കൊണ്ട് ലോക ചരിത്രത്തിലെ നിർണായകമായ ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്ന ഒരു മനുഷ്യനാണ് നീ എന്ന് നാട്ടുകാർക്കറിയത്തില്ല കുഞ്ഞെ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വചനമുണ്ട് എൻ്റെ വിളിയോടുള്ള ബന്ധത്തിൽ. റോമാലേഖനം ഒന്ന് വായിക്കാം. എൻ്റെ 8-ാം അധ്യായം. പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളൊന്ന് വായിക്കും.
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും.
സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ. നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് സൃഷ്ടിയുടെയും കൂടെ നോട്ടം. നീ എന്താ തീരുമാനം എടുക്കാൻ പോകുന്നത്, നിന്റെ വിളിയിലൂടെ നീ എന്താണ് പ്രതികരിക്കാൻ പോകുന്നതെന്നുള്ളതാണ് സകല സൃഷ്ടിയുടെ നോട്ടം. കാരണം എന്നറിയോ, നീ ചൊവ്വായിട്ട് വേണം അവർക്ക് ചൊവ്വാകാൻ. നിന്റെ വീണ്ടെടുപ്പ് നടന്നാൽ അവരുടെ വീണ്ടെടുപ്പ് നടക്കത്തുള്ളൂ. പക്ഷെ നീ കറങ്ങി നടക്കുന്ന കാരണം അവർ ആകപ്പാടെ ദുഃഖിച്ചിരിക്കുക. അവരുടെ ഞരക്കം എന്നാണെന്നറിയോ, നീ വിളിയിലേക്ക് അർത്ഥവത്തായി വരാത്തത് കൊണ്ടാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി എന്ത് ചെയ്യുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയട്ടെ, ഹിമാചൽ പ്രദേശാണ് ആ പ്രദേശം, ആന്ധ്രാപ്രദേശാണ് ആ പ്രദേശം. ആന്ധ്രാപ്രദേശ് നിന്റെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ നിന്റെ വിളിയിലേക്ക് അർത്ഥവത്തായിട്ട് വന്നിട്ട് വേണം അവർക്കൂടെ വീണ്ടെടുപ്പ് ഉണ്ടാകാൻ. അതുകൊണ്ട് നിന്റെ ഈ പ്രദേശം, ഇത് ഏത് പ്രദേശമായിട്ട്, ഈ പ്രദേശം നിന്റെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം നീ ഈ വിളിയിലേക്ക് എത്ര അർത്ഥവത്തായിട്ട് നിന്നെ കൊണ്ടുവരുന്നുണ്ടോ, ഈ വിളിയിൽ നീ ചെയ്യാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ നിർണായകമായ കാര്യം സകല സൃഷ്ടിയുടെ ആകാംക്ഷാപരമായ കാര്യമാണ്. അത് നിന്റെ പേഴ്സണലായ ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് മച്ച് മോർ ഗ്രേറ്റ്. ഹല്ലേലൂയ. മാർവലസ് കോളിംഗ്, വിശുദ്ധ വിളിയ. ഇവിടെയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, നിങ്ങളെ കർത്താവ് വിളിച്ചപ്പോൾ ആ വിളിയോട് നീ പ്രതികരിച്ചതും ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നീ എടുത്ത സ്റ്റെപ്പും അതിനെ ഹെവൻലി ബീയിങ്സ്, സ്വർഗീയ സൃഷ്ടികൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക. ഇവൻ അത് വെച്ചെന്താണ് ചെയ്യുന്നത്? നിന്റെ തീരുമാനം അതിൽ നിർണായകമാണ്. കാരണം നിന്റെ വെളിപ്പാടിനായിട്ട് ആ സൃഷ്ടിയും കാത്തിരിക്കുന്നത്. ദൂതന്മാർ നിന്റെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുക. നീ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അർത്ഥവത്തായിട്ട് കർത്താവ് നിന്നെ വിളിച്ച കാര്യത്തിലേക്ക് നീ എഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളത് സൃഷ്ടി നോക്കുന്നു. ഇനി നിങ്ങൾ പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരൂ. പത്രോസിന്റെ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കും.
നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു.
നിങ്ങളുടെ കാര്യമാണ് ആൾക്കാരുടെ മുഴുവൻ ചർച്ചാ വിഷയം എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. സൃഷ്ടി നിങ്ങളുടെ വെളിപ്പാടിന് കാത്തിരിക്കുന്നു. ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ മുഴുവനും ചിന്തിക്കുന്നുണ്ടെന്നറിയോ, എടാ ഇവന്മാരുടെ മുകളിൽ വന്ന വിളി എന്താ? ഇവന്മാർ എന്തിനാണ് കർത്താവ് ഇങ്ങനെ രക്ഷിച്ചത്? ഇവന്മാരെ സ്വന്തം നിർണയപ്രകാരം വേർതിരിച്ചല്ലോ. ഇവന്മാരെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കർത്താവ് ഇങ്ങനെ അത്ഭുതകരമായിട്ട് പുറത്തു കൊണ്ടുവന്നല്ലോ. ഇതൊക്കെ ആരായുക എന്നുള്ള അവരുടെ പരിപാടി. നിന്റെ മുകളിൽ വന്ന അതിഭയങ്കരമായ വീണ്ടും വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ അവർ ആരാഞ്ഞു നോക്കുക. അതിനെക്കുറിച്ചൊരു ദൈവഭക്തം പറഞ്ഞെന്നറിയോ, നീ ഒരു യൂണിവേഴ്സിറ്റി, ഇവന്മാരെല്ലാം നിന്നെയാ പഠിക്കുന്നെന്ന്. ഇനി ഈ യൂണിവേഴ്സിറ്റി നിന്നെ പഠിച്ചു 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 പഠിച്ചാണ് പ്രവാചകന്മാരുടെ തൊഴിൽ തന്നെ. അവരുടെ കാര്യമൊന്നും അവർക്ക് പറയാനില്ല, നിന്റെ കാര്യം അവരുടെ ചിന്ത. എന്താ ഇത്രയും വലിയ കൃപ അവൻ്റെ മേൽപ്പാളെന്ന്? സൃഷ്ടിയെല്ലാം നോക്കുന്നതിനെന്നറിയോ, അയ്യോ ഈ നമ്മുടെ സഹോദരൻ ആ വിളിയിലേക്കൊന്ന് പ്രവേശിച്ചിട്ട് വേണം നമ്മുടെ നടുവെന്ന് നോർക്കാനായിട്ട്. പക്ഷെ പുള്ളി ഇപ്പോഴും മറ്റേ പുള്ളിയുടെ നടുവ് നോർക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. 34 സൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ഇനി വീട് വെക്കാനുള്ള കഷ്ടപ്പാടല്ല പുള്ളി ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് സൃഷ്ടി പറയുകയാണ്, പ്രൈസറോട് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഇത് ആരായ അവർക്ക് ആരായാനുള്ളതല്ല എന്നറിയോ, തൻ്റെ കൃപാമഹത്വത്തിൽ തൻ്റെ ഗുൾ പ്ലഷറിൽ നിന്റെ മേൽ വന്ന ആ അതിനിർണായകമായ കാര്യത്തിൻ്റെ പ്രവൃത്തി നീ തികയ്ക്കുന്നത് നോക്കി സ്വർഗീയ സൃഷ്ടികൾ, ഈ ലോകത്തിൻ്റെ സൃഷ്ടി, പ്രവാചകന്മാർ ഒരു കൂട്ടരും കൂടെ അത് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിക്കാം 11 വാക്യം.
അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെ,
12 വാക്യം, അത്രയൊന്നും പോകാൻ നമുക്ക് സമയമില്ല,
തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു.
സ്വർഗത്തിന്റെ അവസാനത്തെ ഭാഗം, അതിലേക്ക്
അതിപ്പോൾ അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു.
ഇനി ആരൊക്കെയാ നിങ്ങളുടെ ഈ കാര്യത്തിലേക്ക് നോക്കുന്ന? ആരൊക്കെയാ ദൈവദൂതന്മാര് ഇതിലേക്ക് കുനിഞ്ഞു നോക്കുന്നു? പ്രവാചകന്മാർ മുഴുവനും നിന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സകല സൃഷ്ടിയും നിന്റെ വെളിപ്പാടിനായിട്ട് കാത്തു നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ നിന്റെ പിന്നിലും പുറകിലും ചുറ്റും നടന്ന ശേഷം കർത്താവ് പൗലോസ് പത്രോസ് പറയുകയാണ്, നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പും നിർണായകം. ഞങ്ങൾ ഹിമാചലിലായിരുന്നപ്പോൾ ഞങ്ങൾ സഹോദരന്മാർ ഒരുമിച്ചായിരുന്ന സമയത്ത് ഞാനൊരു കഥ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കാലി സൈറ്റുണ്ട്. ആ കാലി സൈറ്റിൽ രാവിലെ നിങ്ങൾ പല്ല് തേക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ 10 JCB മണ്ണ് വാരാനുള്ള കുറേ ട്രക്കും എല്ലാം ആ ചെറിയൊരു സൈറ്റിൽ വന്ന് കിടക്കുക. അപ്പം നിങ്ങൾ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ ഈ സൈറ്റിൽ കിടക്കുന്ന ഈ 10 പത്തെണ്ണവും ഒരു 10-20 ട്രക്കും മണ്ണ് കൊണ്ടുപോകാനുള്ള ട്രക്കും അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാലി സൈറ്റിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നും? ഹിമാചലിൽ അവർക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. സാംഗ്ലയിലുള്ള ഞങ്ങളുടെ പുരൺറാമെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ അടിസ്ഥാനം പോകും നോക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാലി സൈറ്റിൽ ഒരു 5-6 JCB വന്ന് കിടക്കുകയാണ്, പണി തുടങ്ങുക, ഒരു 10 ട്രക്കും ഉണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്ത് തോന്നും? നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എന്താ തോന്നുന്നത്? ഇവിടെ ഒരു വലിയ പണി നടക്കാൻ പോകുന്നു. ഏതായാലും ചായക്കട നടത്താൻ വേണ്ടി അവിടെ 6 JCB വരത്തില്ല. 6 JCB ആവശ്യമുണ്ട് ഒരു ചായക്കട തുടങ്ങാൻ അവിടെ ഇല്ല. അവിടെ എന്തായിരിക്കും പണിയാൻ പോകുന്നത്? ഒന്നിൽ പ്രസ്റ്റിജുകാരുടെയോ മറ്റേതെങ്കിലും ആൾക്കാരുടെ ഒരു ഫ്ലാറ്റ് വരും 10 രൂപ നില. അതിനുള്ള സന്നാഹമാണ് ഈ തുടക്കം. അങ്ങനെയാണെങ്കിൽ നീ നിന്നിലേക്കൊന്ന് നോക്കിക്കേ. നിന്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയുടെ ആരംഭം ഇടുന്ന ലോകസ്ഥാപനം മുമ്പ് പിതുപുത്ര പരിശുദ്ധാത്മാവിൻ്റെ
കൂട്ടായ്മയ്ക്കകത്തെ ചർച്ചയിൽ ഞാൻ ചർച്ച ചെയ്യപ്പെട്ടു. അവിടുന്ന് താഴോട്ട് വന്നിട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ അവനെ ഒന്ന് വേർതിരിച്ചു, അത്ഭുതകരമായിട്ട് വേർതിരിച്ചിട്ട് പുറത്ത് കൊണ്ടുവന്നു. കാരണം പുറത്ത് കൊണ്ടുവന്നാലേ എന്നെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. തക്ക സമയത്ത് ദൈവം എന്നെ തൻ്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. അത് ആ വീണ്ടും ജനനം ആർക്കും കൈകടത്താൻ മേലാത്ത വീണ്ടും ജനനമാണ്. എന്നെ തൻ്റെ സ്വന്തം നിർണയത്തിൽ, കൃപാമഹത്വത്തിൽ, തൻ്റെ പ്രസാദപ്രകാരം, തൻ്റെ സ്നേഹത്തിൽ അവൻ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ശേഷം, ആ ജനനത്തിൽ തന്നെ എൻ്റെ ഉള്ളിലേക്ക് അവൻ തൻ്റെ കൃപയെ പകർന്ന ശേഷം, എൻ്റെ ഈ കൊച്ചു സൈറ്റിൽ ഇത്രയും സന്നാഹം ദൈവം ഒരുക്കിയത് ഒരു കൊച്ചു കാര്യത്തിന് വേണ്ടിയല്ല, ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് ഈ സന്നാഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വചനമുണ്ട്, ദൈവരാജ്യം ഒരു മനുഷ്യൻ ഒരു 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 കടുകുമണി എടുത്ത് തൻ്റെ വയലിൽ വിതച്ചതിന് തുല്യം. തൻ്റെ വയലിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനം, തൻ്റെ വയലിലേക്ക് അവനത് വിതച്ചു. അവൻ്റെ കൊച്ചു വയൽ, അവൻ്റെ കൊച്ചു ഭൂമി, അത് 3 സെൻറ്റായിരിക്കാം, 2 സെൻറ്റായിരിക്കാം, 1.5 സെൻറ്റായിരിക്കാം, അതിലേക്ക് അവൻ ആ കടുകുമണി അങ്ങോട്ട് വിതച്ചു. വിതച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അതൊരു ചെറിയ സംഭവമായിട്ട് തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സകല സസ്യത്തിനും വലിയ സസ്യമായിട്ട് വളർന്നു, കുറേ കഴിഞ്ഞപ്പോൾ അതൊരു വലിയ മരമായി വളർന്ന് അനേകർക്ക് അതെന്തായി തീർന്നു, തണലായിട്ട് തീർന്നു. നിന്റെ വീണ്ടെടുപ്പ് സംബന്ധിച്ച് ചിന്തിക്കാൻ ഏറ്റവും നല്ല പിക്ചറാണ്. എൻ്റെ ഭൂമിയിൽ മുള്ളും പറക്കാരയും നിറഞ്ഞ എൻ്റെ ഭൂമിയിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി നടന്ന് വെറുതെ ഇത്തിക്കണ്ണി പിടിച്ചിരുന്ന, കാടും പടലയും പിടിച്ചിരുന്ന എൻ്റെ ആ കൊച്ചു ഭൂമിയിൽ സ്വർഗരാജ്യത്തിൻ്റെ വിത്ത് വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെനിക്ക് അത്ഭുതമാണ്. എൻ്റെ വയൽ എൻ്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. പാപം നിറഞ്ഞ എൻ്റെ ആ വയലിൽ വിത്ത് വീഴാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ കൂടെ നടന്നവർ, എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചവർ, എൻ്റെ കൂടെ വോളിബോൾ കളിച്ചവർ, അവരുടെ ഒന്നും വയലിൽ സ്വർഗരാജ്യത്തിൻ്റെ വിത്ത് വീഴാതിരുന്നപ്പോൾ എൻ്റെ കൊച്ച് 3 സെൻറ്റ് ഭൂമിക്കകത്ത് എൻ്റെ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൻ്റെ വിത്ത് വീഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യം എനിക്കിതൊരു അത്ഭുതമല്ലായിരുന്നു, പക്ഷേ ഞാൻ പിന്നീട് കണ്ടു അത് സകല സത്യത്തിലും വലുതായി വളരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരു വലിയ മരമായി വളരുന്നത്. ഇതിനാണ് നിൻ്റെ 2 സെൻറ്റ് ഭൂമിക്കകത്ത് 12 വർഷം മുമ്പ് സ്വർഗരാജ്യത്തിൻ്റെ വിത്ത് വീണതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഒരു ചെറിയ ചെടിയായി വളർന്നങ്ങ് അവസാനിക്കാൻ നീ ശ്രമിക്കത്തില്ല. ദൈവമേ, ഒരു മരമായി വളരാതെ എന്നെ ഈ ഭൂമിയിൽ നെടുക്കരുതേ. ആ മരത്തിൽ അനേകർ വന്ന് താമസിക്കണം. എൻ്റെ ജീവിതം മുഖാന്തരം അനേകർ തണുക്കപ്പെടണം. എൻ്റെ ജീവിതം മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടണം. അതൊരു മരമായി വളരുവോളും കർത്താവെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. ഇതാ അവൻ്റെ വിളി. ഈ വിളിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ചെയ്യും തോറും, ഈ വിളിയിലേക്ക് നിങ്ങൾ വരും തോറും നിങ്ങൾ കൂടുതൽ എക്സൈറ്റഡാ, കൂടുതൽ എക്സൈറ്റഡാ. ഇതൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ? ഇതൊക്കെ വെറും പപ്പടമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളിൽ നിങ്ങൾ വർദ്ധിച്ചു വരുംതോറും പ്രത്യാശ നിങ്ങളെ അങ്ങോട്ട് കയറി മുറുകെ പിടിക്കും. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, വിശ്വാസത്തിൻ്റെ ജീവിതം ജീവിക്കുന്നവർക്കാണ് ഭയങ്കര പ്രത്യാശയുള്ളത്. കാരണം വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ പരുക്ക് കൂടും തോറും അവന് ദൈവം കൊടുക്കുന്ന ഒരു ഓണറാണ് പ്രത്യാശ, ഗ്ലോറിയസ് പ്രത്യാശ. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളിലാണ് പരുക്കുള്ളത്, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളിലാണ് ക്ഷീണമുള്ളത്, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പിലാണ് പോരാട്ടമുള്ളത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചവനെ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ, അവന് മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഹോപ്പല്ല അവന് തരുന്നത്. ഇവിടെ വെച്ച് തന്നെ അവൻ്റെ വിശ്വാസത്തെ ഹോപ്പങ്ങ് ടേക്ക് ഓവർ ചെയ്യും, ഹോപ്പങ്ങ് ടേക്ക് ഓവർ ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അബ്രഹാം. പറയാൻ സമയമില്ല. ആ മനുഷ്യൻ വിശ്വാസ ജീവിച്ചു ജീവിച്ച് 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 അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ തീച്ചുള്ളയുടെ പാതയിൽ ദൈവം അവനെ ഓണർ ചെയ്ത് ഈ ഭൂമിയിൽ ഒന്നും കൊടുത്തല്ല. നിങ്ങൾ സ്തേഫാനോസിൻ്റെ പ്രസംഗം വായിക്കും, അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവന് ഒരു കാലടി നിലം പോലും ദൈവം കൊടുത്തില്ല. കാലടി വെക്കാൻ നിലം പോലും അബ്രഹാമിന് കൊടുത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അബ്രഹാം വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചപ്പോഴും ഇത്ര വലിയ വിശ്വാസികളുടെ പിതാവായത്? അവൻ ആ വിശ്വാസത്തിൻ്റെ ആ പോരാട്ടത്തിൻ്റെ തീച്ചുളയിൽ ദൈവം അവനെ ഓണർ ചെയ്തത് അവനെ കാലടി വെക്കാൻ സ്ഥലം കൊടുത്തുകൊണ്ടല്ല, ദൈവം അവനെ മുഴുവനും ഹോപ്പിൽ അങ്ങ് നിറച്ചു. അതുകൊണ്ടാണ് വിശ്വാസത്താൽ അവൻ ഇസഹാക്കനോട് യാക്കോബിനോടും കൂടെ അവൻ കൂടാരത്തിൽ പാർത്തിട്ട് ദൈവശില്പിയായി നിർമ്മിച്ചത് കണ്ടു. ഹല്ലേലൂയ. വേദോസം പറയുന്നത് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നമുക്കൊരു ഒരു എന്താണുള്ളത്, ഒരു പ്രത്യാശ. ആ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു നങ്കുരം തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ദൈവം നിന്റെ വിശ്വാസത്തിൻ്റെ ജീവിതം കണ്ടപ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ചെയ്തത് നീ നിൽക്കുന്നിടത്ത് നിന്ന് കർത്താവ് ഈ ഒരു ആങ്കറെടുത്ത് നേരെ തൻ്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് എറിഞ്ഞു. അത് അവിടെ ചെന്ന് കൊളുത്ത് നിൽക്കുക. തെരശ്ശേലിക്ക് അപ്പുറത്ത് അതിലേക്ക് ആരാ കയറിയിരിക്കുന്നത്? യേശു ആ കയറിയിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു പോകുന്നു, നീ പേടിക്കണ്ട. അത് ഉടക്കി നിൽക്കുകയല്ല, അത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തലക്കത്തെ കയറ് വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചവനെ പിടിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, നീ ഇത്ര നാളും വിശ്വാസത്തിന് വേണ്ടി പോറലേറ്റു കഷ്ടമേറ്റു വാടി, പക്ഷേ ഞാൻ നിന്നെ ഇനി ഗ്ലോറിയസ് ഹോപ്പിനാൽ നിറയ്ക്കുകയാണ്. നീ വിശ്വാസത്താൽ ജീവിച്ചു, പക്ഷെ നീ മരിക്കുമ്പോൾ നീ പ്രത്യാശയുടെ മനുഷ്യനായിട്ടായിരിക്കും മരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ വിളിയിലേക്ക് പ്രവേശിക്കുന്നവൻ്റെ സുവർണാവസരം. ഹാലല്ലൂയ. ആർക്കാണ് ഈ അവകാശം? നിനക്ക് തന്ന അവകാശം. ഇതിനു വേണ്ടിയാ നിന്റെ പ്രസവവും നിന്റെ അമ്മയെയും നിന്റെ ഹോസ്പിറ്റലിലെ ഡെലിവറി എല്ലാം കർത്താവ് ടേക്ക് കെയർ ഓഫ് ചെയ്ത്. പ്രൈസ് ദ ലോർഡ്. ത്രൂ ഔട്ട് ദ ലൈഫ് ആ കരം എന്നെ താങ്ങി. ശൈശവത്തിൽ ആ കരം എന്നെ താങ്ങി, യൗവനത്തിൽ ആ കരം എന്നെ താങ്ങി. സുവിശേഷത്താൽ ഞാൻ ഇതിലേക്ക് ജനിപ്പിക്കപ്പെട്ട് വരുതോളം കർത്താവിൻ്റെ കരം എന്നെ താങ്ങിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലേക്കൊന്ന് എഴുന്നേറ്റ് വാ കുഞ്ഞെ, ഇതിലേക്ക് എഴുന്നേറ്റ് വാ. ബാക്കി ലോകത്തിൻ്റെ ഹാലളിയ കാര്യങ്ങളെല്ലാം നിനക്ക് നിൻ്റെ കാലിനടിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വിളി ഇതിൻ്റെ അകത്തുണ്ട്. എൻ്റെ നിർണയം വളരെ വ്യക്തമാണ്. എൻ്റെ പ്രത്യാശയുടെ നങ്കുരം തീരശ്ശേലിക്ക് അപ്പുറത്ത് മുറുകെ കിടക്കുകയാണ്, മുറുകെ കിടക്കുകയാണ്. ഹാലലൂയ. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ ഭൂമിയിലുള്ള നിങ്ങൾക്ക് വിശ്വാസത ലഭിച്ച ഏത് സാധനത്തെയും വിശ്വാസത്താൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇതിന് ഒരു ഒരു എറ്റേണൽ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാറ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കാറ് അല്ലെങ്കിൽ എന്തോ മെറ്റീരിയലാന്ന് എനിക്കറിയത്തില്ല, അലുമിനിയം ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അലുമിനിയം കൊണ്ടുണ്ടാക്കിയ സ്റ്റീല് കൊണ്ടുണ്ടാക്കിയ ഒരു കാറായിരിക്കും നീ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കാർ നീ വിശ്വാസത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ ഇതിന് ദൈവം ഒരു എറ്റേണൽ പെർസ്പെക്റ്റീവ് ആ കാറിന് കൊടുക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ മകനെ നോക്കിയാൽ മതി. അബ്രഹാമിൻ്റെ മകന് അവൻ എല്ലും മാംസവും രക്തവും ഉള്ള ഈ ഭൂമിയിലെ ഒരു മനുഷ്യനാണ്. ഈ ലോകത്തിലൊരു അനുഗ്രഹ ദൈവം അവന് കൊടുത്തത് അതാണ് ഇസഹാക്ക്. പക്ഷേ അവനെ വിശ്വാസത്താൽ യാഗപീഠത്തിലേക്ക് അർപ്പിച്ചപ്പോൾ പെട്ടെന്ന് ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു വാക്ക് അവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിന്റെ ഭൗതിക കുഞ്ഞിനെ വിശ്വാസത്താൽ നീ കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞിന് ഞാനൊരു എറ്റേണൽ പെർസ്പെക്റ്റീവ് കൊടുക്കും. നീ അനവധി ദൈവമക്കളെ കടലിലെ ഹാലിലെ നക്ഷത്രങ്ങളെ സോറി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്നെ ഞാൻ കാണിക്കും. എനിക്കെന്താ മനസ്സിലായെന്നറിയോ, ഈ ഭൂമിയിൽ ഭൗതികമായി നീ കൈകാര്യം ചെയ്യുന്ന ഏത് കാര്യത്തെയും വിശ്വാസത്താൽ കൈകാര്യം ചെയ്താൽ അതിന് ദൈവം ഒരു നിത്യതയുടെ പെർസ്പെക്റ്റീവ് തരാൻ ദൈവം വിശ്വസ്തനാണ്. അതിൻ്റെ അകത്ത് നിൻ്റെ വീട് ചുടുകട്ടുണ്ടാക്കിയ വീട് പോലും ഒരു വിശ്വാസ ഭവനമാണെങ്കിൽ ആ ചുടുകട്ടുണ്ടാക്കിയ വീടിന് പോലും ദൈവം നിത്യതയ്ക്കപ്പുറത്തൊരു പെർസ്പെക്റ്റീവ് നൽകും. ഹല്ലേലൂയ. അതുകൊണ്ട് അനീതിയുള്ള മാമനെ കൊണ്ട് കൂട്ടുകാരെ ഉണ്ടായിക്കൊള്ളാൻ പറഞ്ഞു. ഈ 2000 രൂപയുടെ കറൻസി നീ ദൈവനാമത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തിയാലുണ്ടല്ലോ, അവിടെ നിനക്ക് ഒത്തിരി പ്രതിഫലം തരുമെന്ന്. കാരണം ഇവിടുത്തെ ഒരു മെറ്റീരിയൽ തിങ്സിനെ ഫെയ്ത്ത് കൊണ്ട് ഹാൻഡിൽ ചെയ്താൽ അവിടെ നിനക്ക് അതിന് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അയ്യോ, ഇതാരാണ് കേൾക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് ആര്? കമോൺ ദൈവത്തിൻ്റെ വൃതന്മാരെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ, അവൻ്റെ രാജ്യം വരട്ടെ എന്നുള്ള പ്രാർത്ഥന നിൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവനാമം മഹിമപ്പെടണം എന്നുള്ള ആഗ്രഹത്താൽ വിളിക്കപ്പെട്ട ദൈവപൈതലെ, ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ ഭൂമിയിൽ ആഗ്രഹിപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ട ഹൃദയം ദൈവത്താൽ ലഭിക്കപ്പെട്ട വൃത, ഞാൻ നിന്നോട് പറയുകയാണ്, നിന്റെ കൊച്ചു വയലിൽ വീണ ഈ വിത്ത് 6 വർഷം മുമ്പ് അതൊരു ചെറിയതായിരുന്നു വീണപ്പോൾ, പക്ഷേ അത് വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 20 വർഷം കഴിയുമ്പോൾ അത് മരമായി തീരണം. അത് പത്രോസിൽ അത് മരമായി തീർന്നു. അതുകൊണ്ടാണ് പത്രോസ് ഈ 65-ാമത് വയസ്സിലാണെന്നാണ് പറയുന്നത്. പത്രോസ് തൻ്റെ ലേഖനം എഴുതുന്നത്, ആ ലേഖനം പത്രോസ് എഴുതുമ്പോൾ പത്രോസ് പറയണം, നമ്മളവനെ കണ്ടിട്ടില്ല, നിങ്ങളവനെ കണ്ടിട്ടില്ല എങ്കിൽ നമ്മളവനെ സ്നേഹിക്കുന്നു. അതിനുശേഷം പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, പറഞ്ഞു തീരാത്ത ആ വാക്കെന്താണ്? എക്സാക്റ്റ് ആ വാക്കെന്താണ്? ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 പത്രോസ് 1 അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 1 പത്രോസിലല്ല ആ വാക്ക്, 1 പത്രോസ് 1:9 ഒന്ന് വായി.
വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും.
പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും. ഇതായത് പറയുന്ന എപ്പോഴാണെന്നറിയോ? 65 വയസ്സുള്ളപ്പോൾ. എക്സാക്ട് വയസ്സറിയത്തില്ല, പക്ഷേ എന്നാലും 65-ാമത് 67 വയസ്സൊക്കെ ഉള്ളപ്പം പറയുക. നമുക്ക് ഈ പത്രോസിലൂടെ ഒരു 35 വർഷം ഉപയോഗിക്കാം, ഇത് പറഞ്ഞാൽ തീരുന്നായിരുന്നു എന്ന് ചോദിക്കാം. അവൻ പുള്ളി പറയും, അത്രയൊന്നും പറഞ്ഞാൽ തീരത്തില്ല, പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നായിരുന്നു അന്ന്. പക്ഷെ പുള്ളി കർത്താവിനോടൊപ്പം 30-35 വർഷം നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ്, ഈ എൻ്റെ പൊന്നു സഹോദര, എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലേക്ക് ദൈവം ഗ്ലോറിയസ് ഹോപ്പിലേക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യത്തെ കർത്താവ് അങ്ങ് ടേക്ക് ഓവർ ഓഫ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ പറഞ്ഞാലോട്ട് തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മറ്റേ കർത്താവായ യേശു ക്രിസ്തുവിനോട് നടന്നപ്പോൾ നിനക്ക് ഇത് പറഞ്ഞാതിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഞാൻ എനിക്ക് എൻ്റെ അത്ഭുതം എന്താണെന്ന് അറിയോ, കർത്താവിനോട് കൂടെ 30 വർഷം നടന്നാൽ 35 വർഷം നടന്നാൽ തീരുന്നതല്ല കൂടുന്നതാ ഇത്. അതുകൊണ്ടാണ് നീതിമാന്റെ പാത സൂര്യൻ മധ്യാഹ്ന സൂര്യനെ പോലെ അധികമധികം ശോചിച്ചു വരും. ഈ മധ്യാഹ്ന സൂര്യനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പുള്ളി വന്നേച്ച് പിന്നെ പുറകോട്ട് പോകാറുണ്ടോ? 9 മണിക്ക് വന്ന ശേഷം 7 മണിയിലേക്ക് പുറകോട്ട് പോകാറുണ്ടോ? പുള്ളി മുമ്പോട്ടേ പോകത്തുള്ളൂ. അവൻ അത് മധ്യാഹ്ന സൂര്യനായ സൂര്യൻ അധികം പ്രകാശിച്ച് വരിക. പത്രോസ് കർത്താവിനോട് കൂടെ നടന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞു തീരാൻ കഴിയാത്ത സന്തോഷത്തിലേക്ക് എപ്പോഴാണ് വന്നെന്നറിയാവോ? തൻ്റെ വിശ്വാസത്തിൻ്റെ അതിഭയങ്കരമായ യാത്ര, ദൈവത്തിൻ്റെ ഗ്ലോറിയസ് ഹോപ്പ് അങ്ങ് ടേക്ക് ഓവർ ഓഫ് ചെയ്തപ്പോൾ അവൻ നിന്ന് പറയുകയാണ്, ഇത് പറഞ്ഞു തീരാത്ത സന്തോഷമാണ്. ഹാലലുയ. ചോദിച്ചാൽ ഇതിനിടയ്ക്ക് ഒത്തിരി വീഴ്ചയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, ഈ കസാലയിലിരിക്കുന്ന ആരും വീഴത്തില്ല, ഇറങ്ങിപ്പോകുന്നതിനെ വീഴത്തുള്ളൂ. പത്രോസിനെ ശ്രദ്ധിച്ചാൽ പുള്ളി വീണു, പരിക്കേറ്റു. പക്ഷേ എനിക്ക് പത്രോസിനോടുള്ള സന്തോഷം പോയ കൊണ്ടാണ് പുള്ളിക്ക് പരിക്കേറ്റ്. യേശുവിനെ അറസ്റ്റ് ചെയ്ത് പുരോഹിതന്റെ ആ മട്ടുപ്പാവിലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസിന് വീട്ടിയിരിക്കാൻ കഴിഞ്ഞില്ല. പത്രോസും പുറകെ പോയി, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പോയി. ബാക്കിയുള്ളവരെല്ലാം വീട്ടിയിരുന്നു. പത്രോസ് യോഹന്നാനുമാണ് പോയത്. പത്രോസിന്റെ മനസ്സിൽ യേശുവിനെ നടത്തുന്ന കാണണം, എന്താ അവന് സംഭവിക്കാൻ പോകുന്ന കാണണം. അതുകൊണ്ട് പത്രോസ് ആ നടുമുറ്റത്ത് നിന്നുകൊണ്ട് യേശുവിനവനെയും അവൻ യേശുവിനെയും കാണുമെന്ന് ദൂരം സൂക്ഷിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ നോക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ യേശുവായിരുന്നു. അടുത്ത് യേശുവിനെ കാണാം. അതുകൊണ്ടാണ് യേശു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ, തിരിഞ്ഞു നോക്കിയ കരയത്തക്കവണ്ണമുള്ള ദൂരമായിരുന്നു യേശുവും പത്രോസും തമ്മിൽ. ഈ വെപ്രാളത്തിന് നടുവിൽ അവർ ഇവിടെ തള്ളി പറഞ്ഞേ. അതുകൊണ്ട് അവനോട് ക്ഷമിച്ചുകൂടാ നിങ്ങൾക്ക്. ഈ മറ്റേ 10 പേര് വീട്ടിലിരുന്നവരാരെല്ലാം തള്ളി പറഞ്ഞോ? എന്തുകൊണ്ടാണ് തള്ളി പറയാഞ്ഞേ? അവര് ഈ കാര്യത്തിലേക്കൊന്നും വന്നേ ഇല്ലല്ലോ, ഈ കാര്യത്തിലേക്ക് വന്നില്ലല്ലോ, ഈ കാര്യത്തിലേക്ക്. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ നീ പേടിക്കണ്ട, യുദ്ധക്കളത്തിലായോണ്ട പുള്ളി തോറ്റത്. നിങ്ങൾ തോക്കാൻ തന്നെ കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണോ? നിങ്ങൾ തോക്കാൻ. പത്രോസിന്റെ വീഴ്ചയിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഈ മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക, അവനെ ഒന്ന് അടുത്ത് നിന്ന് കാണണം. അടുത്ത് നിന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കാണണം, എനിക്ക് അവനെ കാണണം. എന്താ അവനെ സംഭവിക്കുന്നത് എനിക്കറിയണം. അവനെ ആരെങ്കിലും തോണ്ടുന്നുണ്ടോന്ന് അറിയണം. കാരണം മുമ്പേ ഒന്ന് തോണ്ടാൻ വന്നപ്പോഴാണ് ഞാൻ കത്തിയെടുത്തത്. ഇനി അവനെ ആരെങ്കിലും തോണ്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് നിൽക്കണം, എനിക്ക് അവിടെ ചെന്ന് നിൽക്കണം. അതാഗ്രഹിച്ച് അവൻ അവിടെ നിന്നപ്പോഴാവും പരാജയപ്പെട്ടെ. ഇഫ് യു ആർ ഇൻ എ വാറ്റിൽ ഫീൽഡ് ദർ വിൽ ബി ഫോൾ, ദർ വിൽ ബി മിസ്റ്റേക്ക്. പക്ഷേ യു ഡോണ്ട് വറി. നീ കുറെ കഴിയുമ്പോൾ നിന്റെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യാശ നിന്നെ അങ്ങ് ടേക്ക് ഓവർ ചെയ്യുമെന്ന് നീ പറയും. 60 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് പറഞ്ഞാൽ തീരാത്തതായി തീർന്നത്. ഞാൻ ഈ വിളിയിലേക്ക് അർത്ഥവത്തായിട്ട് എന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. താങ്ക് യു ഫാദർ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.